സംപൂജ്യരായ പ്രിയ കുടുംബാംഗങ്ങളെ, ആരാധ്യനായ എൻ്റെ അധ്യാപകൻ പ്രൊഫസർ റാവു സാറിൻ്റെ തിരുക്കുറൽ പരിഭാഷ റിലീസ് ചെയ്യാനുള്ള എൻ്റെ യോഗ്യത എന്താണെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ. ഞാൻ സ്വയം ആശ്വസിക്കുകയാണ്, ആ പിതൃതുല്യനായ അധ്യാപകൻ്റെ ഒരു വിദ്യാർത്ഥി എന്ന യോഗ്യത മാത്രം വെച്ചുകൊണ്ടാണ് ഞാനത് പ്രകാശനം ചെയ്യാമെന്ന് ഭയത്തോടുകൂടി അതേസമയം സന്തോഷത്തോടുകൂടി ഏറ്റത്. തലയ്ക്ക് കൈവച്ച് ഏറ്റെടുത്ത കർത്തവ്യങ്ങൾ ജഗദീശ്വരാനുഗ്രഹത്തോടുകൂടി പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് വരുന്ന വെള്ളത്തോടുകൂടി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഏതോ ജന്മത്തിലെ അനുഗ്രഹമാണ് അദ്ദേഹത്തിന് കിട്ടിയ പെൻഷന്റെ ഒരു വലിയ എമൗണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുമ്പോട്ടുള്ള പ്രയാണത്തിന് തന്നപ്പോൾ എന്റെ മനസ്സ് പറഞ്ഞിരുന്നുണ്ടായിരുന്നു, വാങ്ങിക്കാമോ? കാരണം സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു ഉജ്ജ്വല സാഹിത്യകാരൻ അനുഗ്രഹിച്ചു തരുമ്പോൾ അദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്. അതും സ്വീകരിച്ചു, ഈ ക്ഷണവും സ്വീകരിച്ചു. അദ്ദേഹത്തിനെ പാദം തൊട്ട് വണങ്ങിക്കൊണ്ട് ഞാൻ പ്രണമിക്കുന്നു. അതുപോലെ രാമചന്ദ്രദേവ് സാറ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ഹിന്ദിയുടെ ഡീനായിരുന്നു, ഈശാവാസി ഉപനിഷത്ത് അതിലെ ഓരോ ശ്ലോകവും ഓരോ PhD ആധുനിക ലോകത്തിനുള്ള യജ്ഞവൽക്യ മഹർഷിയുടെ 5500 വർഷങ്ങൾക്ക് മുൻപ് നൽകിയ സന്ദേശമാണ്. ആരെല്ലാം വ്യാഖ്യാനം എഴുതിയാലും എത്രയെല്ലാം വ്യാഖ്യാനം എഴുതിയാലും BC 3500 ആദ്യന്തീന വാചസനേയി യജുർവേദ സംഹിത എന്ന 40 അധ്യായങ്ങളുള്ള പുസ്തകത്തിലെ വേദത്തിലെ 40-ാം അധ്യായമായ ഈശാവാസ്യ ഉപനിഷത്തിലെ 6-ാമത്തെ വരി, അസുര്യാ നാമതേ ലോക അന്ധേന തമസാവൃത താംസ്തേ പ്രീത്യാഭിഗച്ഛന്തി ഏകേ ചാത്മഹനോ ജനാഃ. ഇന്നത്തെ സബ്ജക്റ്റ് ഈ വരിയുടെ അർത്ഥമാണ്. ആസുരീകമായ ഒരു ലോകത്തിലേക്ക് നമ്മളെ അവർ നയിക്കും, നാം നയിക്കപ്പെടും. അന്ധേന തമസാ ആവൃത അസുര്യാനാമതേ ലോക. ആരാണ്? ഏകേച ആത്മഹനോജനാഹ. ആത്മഹത്യാപരമായ പ്രവണതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രയാണം. 55 നൂറ്റാണ്ടുകൾക്ക് മുൻപ് യജ്ഞവൽക്യ മഹർഷി കണ്ടെഴുതിയ ആ വരികളുടെ വിവർത്തനം ആരാധ്യനായ ദേവസാറ് നിർവഹിച്ച് അത് പ്രകാശനം ചെയ്യാൻ കിട്ടിയപ്പോൾ എന്നും ഈശ്വരനോട് പ്രാർത്ഥിക്കാറുണ്ട്. ഒരു കാര്യവും ഉദ്ഘാടനം ചെയ്യാനും ഒരു കാര്യവും പ്രകാശനം ചെയ്യാനും എനിക്ക് യോഗ്യത തരരുതേ ഈശ്വര എന്ന്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തമിഴറിയാത്ത ഗോപാലകൃഷ്ണൻ തമിഴ് പുസ്തകം റിലീസ് ചെയ്യുക, ഈശാവാസ് ഉപനിഷത്തിന്റെ അഗാധ തലങ്ങളിലേക്ക് എത്താൻ പറ്റാത്ത ഗോപാലകൃഷ്ണൻ അത് ഉദ്ഘാടനം ചെയ്യുക, എന്നിട്ട് അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പ്രസംഗിക്കുക, ഇതെന്റെ മനസാക്ഷിക്ക് വളരെയധികം പറ്റുന്ന കാര്യമല്ല. എല്ലാം ഉദ്ഘാടനം ചെയ്യാനും എല്ലാം. പക്ഷേ ഒരു കാര്യം ഉറപ്പ്, പാശ്ചാത്യ ലോകം തിരുക്കുറളിലേക്ക് നോക്കുന്നത് തിരുക്കുറൾ എന്ന സാഹിത്യത്തിലല്ല, മറിച്ച് ഈ ഉജ്ജ്വല ഗ്രന്ഥത്തിലെ അത്യന്താധുനിക മാനേജ്മെന്റ് കൺസെപ്റ്റ്. അതേപോലെ പാശ്ചാത്യ സമൂഹം പകർത്തുന്നത് നമ്മൾ അറിയുന്നില്ല. അതറിയുമ്പോഴാ സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള ആ വരികൾക്ക് 21-ാം നൂറ്റാണ്ടിലെ മഹത്വമെന്ത് എന്ന് നമുക്ക് ഏറ്റവും ചരിതാർത്ഥ്യജനകമായി ചിന്തിക്കാൻ സാധിക്കുന്നത്. അതെല്ലാ ഭാഷകളിലും വരണം, എല്ലാ ജനങ്ങളിലും എത്തണം. ഒരു പുസ്തകം ഷെൽഫിൽ വയ്ക്കാനുള്ളതായിട്ടല്ല, മറിച്ച് വേണാട് പുസ്തകമായിട്ടാണെങ്കിലും എറണാകുളത്ത് നിന്ന് കോട്ടയത്തേക്ക് ജോലിക്ക് പോകുന്നവര് എറണാകുളത്ത് നിന്ന് കയറി തൊട്ടപ്പുറത്തുള്ളവനുമായി കൃത്യം 59+1 മിനിറ്റ് പരദൂഷണം പറഞ്ഞിരിക്കുന്നതിന് പകരം ഒരു പുസ്തകം വായിച്ചു തീർന്നാൽ ആ സന്ദേശം അല്പമെങ്കിലും ജീവിതത്തിലോ അടുത്തുള്ളവനിലോ നമ്മളുടെ കുടുംബത്തിലോ ഒരു മാറ്റമുണ്ടാക്കാൻ സാധിച്ചാൽ അതാണ് വിദ്യാദേവതയായി നാം പൂജിക്കുന്ന ഏത് പുസ്തകത്തിന്റെയും പ്രാധാന്യം. ഭാരതീയ ചിന്താധാരകളിലെ അനവധി വിഷയങ്ങളെക്കുറിച്ച് ചെറിയ ചെറുതും വലുതുമായിട്ടുള്ള പ്രഭാഷണം നടത്താൻ എറണാകുളത്ത് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നൊരു പ്രഭാഷണം നടത്തുമ്പോൾ ആരാധ്യനായ കൃഷ്ണൻകുട്ടി സാറ് പറഞ്ഞതുപോലെ ചാരിതാർത്ഥ്യത്തെക്കാളും സംതൃപ്തിയെക്കാളും ഒരു ഭയമാണ് മനസ്സില്. കാരണം പൈതൃകത്തിന്റെ ഒത്തിരി വിഷയങ്ങള് ഇതേ സ്റ്റേജിൽ നിന്നുകൊണ്ട് പ്രഭാഷണം നടത്താൻ സാധിച്ചത് ഇവിടെ വന്നിരിക്കുന്നതിൽ ധാരാളം പേര് കേട്ടിട്ടുണ്ട്. അവർക്കതൊരു തനിയാവർത്തനമാകുമ്പോൾ അല്ലെങ്കിൽ ആവർത്തന വിരസതയുണ്ടാകുമ്പോൾ അവർക്ക് എന്താ തോന്നുക എന്നുള്ള ഭയം, അതോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അത്യുജ്വലമായ ഒരു സബ്ജക്റ്റ്, അത് പറയാൻ ഒരു വിഷമവുമില്ല. പക്ഷേ അത് പറഞ്ഞു തീരുമ്പോൾ ആ ടൈറ്റിലിനോട് നീതി പുലർത്തിയോ എന്നൊരു ഭയമുണ്ടാകും എന്നുള്ള സംശയമായിരുന്നു അത് കേൾക്കുമ്പോൾ ഉള്ളത്. കാരണം അദ്ദേഹം തന്നെ ഒരു വരി പറഞ്ഞു, IMG ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റില് ക്ലാസ് എടുത്ത സമയത്ത് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം, മൂല്യാധിഷ്ഠിത ഭരണം, മൂല്യാധിഷ്ഠിത പബ്ലിക് റിലേഷൻ എന്നീ വാക്കുകള് എല്ലാവരും എല്ലാ സ്ഥലത്തും ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരു ദിവസം ക്ലാസ് എടുക്കാൻ പോയപ്പോൾ അവിടെ ചോദിച്ചു, മൂല്യാധിഷ്ഠിതം എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? അതവർക്ക് ആർക്കും പറയാൻ സാധിച്ചില്ല. അപ്പൊ ഈ മൂല്യാധിഷ്ഠിതമായ പ്രവർത്തനം, പഠനം അല്ലെങ്കിൽ പഠിപ്പിക്കല്, ഇതിന് ഡെഫിനിഷൻ ഉണ്ട്. ഭാരതത്തിൽ മാത്രം വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ, വാല്യൂ ബേസ്ഡ് അഡ്മിനിസ്ട്രേഷൻ, വാല്യൂ ബേസ്ഡ് പബ്ലിക് റിലേഷൻ, ഇതെല്ലാം വാല്യൂ ബേസ്ഡ് എന്ന് വരുമ്പോൾ അത് 1, 2, 3, 4, 5 എന്ന് പോയിന്റ് ഇട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമ്പോഴാണ് ആ വിഷയത്തിനോട് നീതി പുലർത്തി എന്ന് തോന്നുന്നത്. ആ വരി ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഏത് വിഷയം കയ്യിലേക്ക് തരുമ്പോഴും ആ വിഷയത്തെ വിശകലനം ചെയ്ത് 1, 2, 3, 4 പോയിന്റുകളായിട്ട് പറഞ്ഞുകൊടുത്ത് അല്ലെങ്കിൽ വിശകലനം ചെയ്ത് വീക്ഷണമാണെങ്കിലും കയ്യിൽ കൊടുത്ത് അത് കേട്ടുകഴിഞ്ഞവര് വാതില് തുറന്ന് 1.5-2 മണിക്കൂർ കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ അവര് പലതും കാണുമ്പോൾ, ആ കാണുന്നത് പലതും കേൾക്കുമ്പോൾ ആ കേൾക്കുന്നത് ഈ വാല്യൂ ബേസ്ഡുമായി എവിടെ ബന്ധപ്പെടുത്താം എന്ന് അവർക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴേ ഇത്രയും വിലപ്പെട്ട ഇത്രയും ആൾക്കാരുടെ ഇത്രയും മണിക്കൂർ ഇതിനകത്ത് ചെലവഴിക്കുമ്പോൾ അത് വ്യർത്ഥമാകാതിരിക്കുകയുള്ളു, സാർത്ഥകമാവുകയുള്ളു. അതുകൊണ്ടാണ് ഈ ദിശാബോധം നഷ്ടപ്പെട്ട ഭാരതീയൻ എന്ന ഒരു ഉജ്ജ്വല സബ്ജക്റ്റ് എവിടെ നിന്നാരംഭിച്ച് എവിടെ മധ്യമാക്കി എവിടെ അവസാനിപ്പിക്കണമെന്ന് പോയിന്റ് ബൈ പോയിന്റിലൂടെ പറയുമ്പോൾ അതിനോട് നീതി പുലർത്താൻ സാധിക്കുമോ എന്നൊരു ഭയം, അത്രേ ഉള്ളൂ. ആറ്റം ബോംബ് രണ്ട് സ്ഥലത്ത് പാകിസ്ഥാനിൽ വീണ് കഴിഞ്ഞ് മൂന്നാം ദിവസം ലോക ശാസ്ത്രജ്ഞന്മാര് പാകിസ്ഥാൻ ജനതയോട് പറഞ്ഞു, ആറ്റം ബോംബ് പൊട്ടിയ നാഗസാക്കിയിലും ഹിരോഷിമയിലും 65 കിലോമീറ്റർ അകലം വരെ മാത്രമേ മനുഷ്യര് പോകാവൂ, ഒരു കാരണവശാലും അതിനപ്പുറം അകത്തേക്ക് വരരുത് എന്ന് ജപ്പാൻ ജനത ചെയ്തത്. ആറ്റം ബോംബ് പൊട്ടി 72-74 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ പ്രദേശത്ത് ഏതാണ്ട് ഡസൻ കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള ഓരോ സ്കൂളിലെയും വിദ്യാർത്ഥികളെ ഈ ആറ്റം ബോംബ് വീണ സ്ഥലത്തിന് പരമാവധി അടുത്തുകൊണ്ടുവന്ന്, ഏറ്റവും അടുത്തല്ല, പരമാവധി അടുത്തുകൊണ്ടുവന്ന് തൊഴുതുകൊണ്ട് ശ്രീബുദ്ധന്റെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് അവരെ കൊണ്ട് ഒരു പ്രതിജ്ഞ എടുപ്പിച്ചു. എല്ലാ വിദ്യാർത്ഥികളെയും കൊണ്ട് കത്തിച്ചാമ്പലായ ഈ നഗരത്തിന്റെ ചാരത്തിൽ നിന്ന് ജപ്പാനെ ഞങ്ങൾ പുനരുജ്ജീവിപ്പിക്കും, ഇതായിരുന്നു പ്രതിജ്ഞ. വി വിൽ ബ്രിങ് ബാക്ക് അവർ നേഷൻ ഫ്രം ദി ആഷസ് റിമൈനിങ് ഹിയർ ആഫ്റ്റർ ദിസ് ആറ്റം ബോംബ് എക്സ്പ്ലോഷൻ. അതാണ് പദാനുപദ ജാപ്പനീസ് ഭാഷയുടെ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിലേക്ക് കൊടുത്തത്. എത്രത്തോളം വിദ്യാർത്ഥികളെ അവിടെ കൊണ്ടുവന്ന ആ ചാരവും മനുഷ്യ ശരീരവും കാണിച്ചു കൊടുത്ത് പ്രതിജ്ഞ എടുപ്പിക്കാൻ സാധിക്കുമോ അത്രയും അവർ ചെയ്തു. ബാക്കി സ്ഥലങ്ങളിൽ ഒത്തുചേർന്ന് വലിയ ഗ്രൂപ്പുകളായി ആ പ്രതിജ്ഞ എടുപ്പിച്ചു. അതിന്റെ പരിണത ഫലം ലോകത്തെ വെല്ലുവിളിക്കാൻ പാകത്തിന് ജപ്പാൻ ജനത വളർന്നു, വളർന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും വളരും. ഒരു കൊച്ചു രാജ്യം, അഗ്നിപർവ്വതങ്ങൾ നിറഞ്ഞൊഴുകുന്ന രാജ്യം, എപ്പോഴെല്ലാമാണ് ഭൂമി കുലുക്കം ഉണ്ടാകുന്നത് എന്നറിയാത്ത രാജ്യം സർവ്വതിനെയും വെല്ലുവിളിച്ചുകൊണ്ട് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പില് ശാന്തമായി വർത്തിക്കുമ്പോൾ ആ രാഷ്ട്രത്തിന് ദിശാബോധം തെറ്റിയില്ല. ആ രാഷ്ട്രം ചെയ്യേണ്ടത് ആ രാഷ്ട്രത്തിന്റെ നന്മയ്ക്കു വേണ്ടി, ആ ജനതയുടെ നന്മയ്ക്കു വേണ്ടി, കുടുംബത്തിന്റെ നന്മയ്ക്കു വേണ്ടി, സമൂഹത്തിന്റെ നന്മയ്ക്കു വേണ്ടി ഓരോ വ്യക്തിയെയും കൊണ്ട് അവർ ചെയ്യിച്ചു. ചെയ്യിക്കണമെന്ന് തോന്നിയവരുണ്ടായിരുന്നു, അത് ചെയ്യണമെന്ന മാനസികാവസ്ഥ വളർത്താൻ അവർക്ക് കൂടുതൽ കാലം വേണ്ടി വന്നില്ല. ഇതാണ് ജപ്പാന്റെ ദിശാബോധം. ജർമ്മനി തകർന്ന തരിപ്പണമായപ്പോൾ അതിന്റെ അകത്ത് നിന്നൊരു ചൈതന്യം ലോകരാഷ്ട്രങ്ങളിൽ ഒന്നാക്കി മാറ്റും ജർമ്മനിയെ ഞങ്ങളെന്ന് ഒരു ദിശാബോധം കൊടുക്കാൻ അവിടത്തെ ജനതയ്ക്കപ്രകാരം ഒരു ചിന്താധാര ഉണ്ടാക്കാൻ ഭരിച്ചവർക്ക് സാധിച്ചു. ഈ രാഷ്ട്രം അതേപോലെ ഒന്ന് തിരിച്ചു വരിക. ഒത്തിരി കാലം അടിമത്വത്തിൽ കഴിഞ്ഞൊരു രാഷ്ട്രം ഈശ്വരൻ തന്നെ 10 പ്രാവശ്യം അവതാരമായി വന്നൊരു രാഷ്ട്രം, അസാധാരണ വൈഭവശേഷിയുള്ള ഋഷിവര്യന്മാർക്ക് ജന്മം ലഭിച്ച രാഷ്ട്രം, ശാസ്ത്രത്തിന്റെ മകുടോദാഹരണമായി വർത്തിച്ചൊരു രാഷ്ട്രം ലോകജനതയ്ക്ക് സ്വർണത്താമ്പാളത്തിൽ വെച്ചുകൊടുക്കാൻ പാകത്തിന് സാങ്കേതിക വിദ്യകളുടെ പരമകാഷ്ടയിലെത്തിയിരുന്ന ഒരു രാഷ്ട്രം സാഹിത്യത്തില് മറ്റേതൊരു രാഷ്ട്രത്തിനും ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തില് ഭാരതീയ സാഹിത്യങ്ങള് സാഹിത്യങ്ങളുടെ നിയമങ്ങള് ഉദയം ചെയ്ത രാഷ്ട്രം ആത്മീയതയില് ലോകജനതയ്ക്ക് മാർഗനിർദ്ദേശം നൽകിയ രാഷ്ട്രം ആ ആത്മീയത അത്യന്താധുനിക ശാസ്ത്രത്തിന് നേരെ കാർപ്പറ്റ് വിരിച്ചു കൊടുക്കുന്ന ഒരു രാഷ്ട്രം ഇന്ന് ആ ഭാരതീയ ആത്മീയത അത്യന്ത ആധുനിക ഊർജതന്ത്രത്തിന്റെ ഭാഗമായി ഇഴുകിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ഭാരതത്തിന്റെ പൈതൃകം ഇത്രയുമുണ്ട്. ആ പൈതൃകത്തെ മനസ്സിലാക്കാതെ സ്വാതന്ത്ര്യം കിട്ടി ഒരാഴ്ചയ്ക്കകം നാഗാർജുന സാഗർ അണക്കെട്ട് തറക്കല്ലിടാൻ വന്ന നെഹ്റു ആരാധ്യനായ ആദ്യത്തെ പ്രധാനമന്ത്രി പറഞ്ഞു, ഐ ഡു നോട്ട് തിങ്ക് ഇൻ ഇന്ത്യ വി ഹാവ് ഗോട്ട് എനി സയന്റിഫിക് ഹെറിറ്റേജ്. ഐ ഡു നോട്ട് തിങ്ക് ഇൻ ഇന്ത്യ വി ഹാവ് ഗോട്ട് എനി ടെക്നോളജിക്കൽ ഹെറിറ്റേജ്. വാട്ട് ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് ഈസ് ദാറ്റ് ഇൻ ഇന്ത്യ വി ഹാവ് ഗോട്ട് സം റിലീജിയൻ. വാട്ട് ഐ കുഡ് സീ ഈസ് ദാറ്റ് ഇൻ ഇന്ത്യ വി ഹാവ് ഗോട്ട് ലിറ്റിൽ ബിറ്റ് ഫിലോസഫി. So, what I foresee in India is that we should learn everything from the West. Modernize India. Let us make India a most modern Western. Annatham ubayogichilla. Aa ubayogicha modern inde artham Western aayirunno ennu enikku aranjukooda. Indiyaye അപ്രകാരം ഒരു രാഷ്ട്രമാക്കി മാറ്റാം എന്ന് അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ ചോപ്ര ഭാരതീയ ആരോഗ്യശാസ്ത്രത്തിന്റെ അടിസ്ഥാനം എഴുതി ടൈപ്പ് ചെയ്ത് ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യിൽ കൊടുത്തപ്പോൾ 4 പേജ് മറച്ചു നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, വാട്ട് നോൺസെൻസ്! Is this going to be Indian health policy? Your Ayurveda and vegetarian food, Indian health policy? No. I will follow the Cambridge University syllabus for the health policy. Aa pustakam regional research laboratory Jammu Kashmirile shastrajnan Dr. Deepak Chopra ezhuthiyathu nere Assamile oru libraryil poyi അവിടെ നിന്ന് 2 വർഷത്തിനകം മാവോ സേതുങ് ആ പുസ്തകം എടുത്തുകൊണ്ടുപോയി ചൈനയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തു. ഈ നാട്ടിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തില്ല. ചൈനയുടെ ബേസിക് പോളിസി ഡോക്ടർ ചോപ്ര എഴുതിയ ആ പുസ്തകമാണ്. ഇത് ഞാൻ പറഞ്ഞത് ഭാരതത്തിന് ദിശാബോധം നഷ്ടപ്പെട്ടത് 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി വരെ നമ്മളെ ഭരിച്ച വിദേശീയര്, നമ്മളുടെ പൈതൃകം നശിപ്പിച്ച വിദേശീയര്, അതിനുശേഷം നമ്മളുടെ പൈതൃകം നശിപ്പിച്ച സ്വദേശീയര്, ഇതാണോ എന്നൊരു ഭയം. എവിടെ നമുക്ക് തെറ്റുപറ്റി? ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നിങ്ങൾ പുറത്തു പോകുമ്പോൾ ചില പോയിന്റുകൾ ഓർക്കണം. എല്ലാവരും ദിശാബോധം നഷ്ടപ്പെട്ട ഭാരതത്തെക്കുറിച്ച് തലങ്ങും വിലങ്ങും പ്രഭാഷണം നടത്തുന്നുണ്ടാവും. പത്ര റിപ്പോർട്ടുകൾ ഉണ്ടാകാം, പുസ്തകം എഴുതുന്നുണ്ടാകും, ഇഷ്ടംമാതിരി ന്യൂസുകൾ പുറത്തേക്ക് വരും. പക്ഷേ ദിശാബോധം എന്താണെന്നും നഷ്ടപ്പെട്ടത് എവിടെയാണെന്നും മാത്രം പഠിച്ചാൽ പോരാ, തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ടോ എന്ന് കൂടി നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ പോയിന്റ് ബൈ പോയിന്റ് അറിയണം എവിടെയാ നമുക്ക് ദിശാബോധം നഷ്ടപ്പെട്ടത്. 4 സ്ഥലത്ത്,
ഭാരതീയന് ദിശാബോധം നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ മുഴുവനായിട്ടല്ല, കുറെ അധികം നഷ്ടപ്പെട്ടത് നാല് സ്ഥലത്ത്: വ്യക്തി ജീവിതത്തില്, കുടുംബ ജീവിതത്തില്, സമൂഹ ജീവിതത്തില്, രാഷ്ട്രത്തിന്റെ വീക്ഷണത്തില്. വ്യക്തി, കുടുംബ, സമൂഹ, രാഷ്ട്ര വീക്ഷണത്തില് നമുക്ക് ദിശാബോധം നഷ്ടപ്പെട്ടു. ഇനി തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ആദ്യം വ്യക്തിയിൽ മാറ്റമുണ്ടാക്കണം, എന്നിട്ട് കുടുംബത്തിൽ ചൈതന്യമുണ്ടാക്കണം, അതിൽ നിന്ന് സമൂഹത്തെ വിപ്ലവാത്മകമായി അറിയിച്ചുകൊണ്ട് നന്മയിലേക്ക് തിരിക്കണം, രാഷ്ട്രത്തെ ചൈതന്യവത്താക്കാൻ സാധിക്കും. ഈ രീതിയിൽ സാധിക്കുമ്പോൾ അടിത്തറയിലാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. ദലൈലാമ ഒരു രണ്ടു വർഷം മുമ്പ് അമേരിക്കയിൽ പ്രഭാഷണം നടത്തിയപ്പോൾ, പല യൂണിവേഴ്സിറ്റികളിലും പ്രഭാഷണം നടത്തിയപ്പോൾ, കുറെ പ്രൊഫസർമാർ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ ഈ അമേരിക്കയിൽ വന്ന് പ്രഭാഷണം നടത്തിയിട്ട് കാര്യം എന്താ? നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് ടിബറ്റിലല്ലേ? ടിബറ്റിലെ പ്രഭാഷണം നടത്തി പഠിപ്പിക്കുന്നതിന് പകരം അമേരിക്കയിൽ വന്നിട്ട് എന്തിനാ പ്രഭാഷണം നടത്തുന്നത്? ദലൈലാമ പറഞ്ഞു, ഏത് ചെടിക്കും വെള്ളം ഒഴിക്കേണ്ടത് കടയിലാണ്, വേരിലാണ്, മുകളിലല്ല. ലോകത്തിന്റെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സ്ഥലം ഇതാണ്, അതുകൊണ്ട് സൊല്യൂഷൻ തരേണ്ടത്, ഉണ്ടാക്കേണ്ടത് ഇവിടെയാണ്. എത്ര കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു എന്നറിയോ? കടയിലാ വെള്ളം ഒഴിക്കേണ്ടത് എന്ന്. ഒത്തിരി രാജ്യങ്ങൾക്ക് ഒത്തിരി അബദ്ധങ്ങൾ പറ്റിയിരിക്കുന്നതിന്റെ റൂട്ട് അവിടെയാണോ എന്നെനിക്കറിഞ്ഞുകൂടാ. എവിടെയാണ് വ്യക്തി ജീവിതത്തില് നമുക്ക് ദിശാബോധം നഷ്ടപ്പെട്ടത്? ആ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ കമ്പയർ ചെയ്യാൻ ദിശാബോധം എന്തായിരുന്നു എന്ന് കൂടി അറിയണ്ടേ? റഫറൻസിന് ശരിക്ക് ഭാരതീയ വ്യക്തിജീവിതത്തില് 10 പോയിന്റുകളാ ഉള്ളത്, നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന 10 പോയിന്റുകൾ. അത് 23 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണമെന്ന് പതഞ്ജലി മഹർഷി അഷ്ടാംഗയോഗത്തില് അറിഞ്ഞിരിക്കുന്ന യമനിയമങ്ങളാണ്. റഫറൻസ് എടുക്കേണ്ടത് അതാണ്. അറിഞ്ഞോ അറിയാതെയോ ഇന്നും നാം അത് പാലിക്കുന്നുണ്ട് കുറെയെല്ലാം. ആ യമനിയമങ്ങളുടെ 10 പോയിന്റുകള് 5 പ്രാവശ്യം പറഞ്ഞാൽ വ്യക്തി ജീവിതത്തില് ദിശാബോധം എന്താണെന്ന് കൃത്യമായിട്ട് വ്യക്തമാകും. അന്ന് കൊടുത്ത ഇൻട്രൊഡക്ഷന് പകരം ഒരൽപ്പം കൂടി മോഡേൺ ഇന്റർപ്രിട്ടേഷൻ കൂടി കൊടുക്കുക. ആ സമയത്ത് വ്യക്തമാകും യമനിയമങ്ങൾ ജീവിതത്തില് അടിസ്ഥാന തത്വങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ആ രണ്ട് പേരുകൾ അതിന് കൊടുത്തതും. യമങ്ങള് അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, ശൗചം, സന്തോഷം, തപഃ, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം. വ്യക്തി ജീവിതത്തില് 10 പാരഗ്രാഫുകളാണ് ഈ 10 പേരുകള്. അവയിൽ ഏതിലെങ്കിലും ഒന്നില് അപച്യുതി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ ദിശാബോധം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. 10 പോയിന്റില് ഏതിലെങ്കിലും ഒരെണ്ണത്തില് അപച്യുതി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 9 എണ്ണത്തില് ദിശാബോധമുണ്ട്, ഇതിലൊരെണ്ണത്തിലില്ല. ദിശാബോധം വ്യക്തി ജീവിതത്തില് അസംഖ്യം കൾച്ചറൽ ട്രെയ്റ്റ്സ്, സാംസ്കാരിക മൂല്യങ്ങളുടെ സമാഹാരമാണ് ഈ ദിശാബോധം. അവിടെ വ്യക്തി അധിഷ്ഠിതമായ അഹിംസാത്മക മനോഭാവം, അഹിംസാത്മക പ്രവൃത്തി, അഹിംസാത്മകമായ വാക്കുകൾ, അഹിംസാത്മകമായ നോട്ടം, ഇതെല്ലാം നമ്മളുമായി ബന്ധപ്പെട്ടവർക്ക്, നമ്മളുടെ കൂട്ടത്തിലുള്ളവർക്ക്, നമ്മളുടെ രാഷ്ട്രത്തിലെ പൗരന്മാർക്ക്, ഭാരതവുമായി ബന്ധപ്പെടുന്നവർക്ക്, ഭാരതീയരുമായി ബന്ധപ്പെടുന്നവർക്ക് എന്നും മനസ്സിലുണ്ടാകേണ്ടതാണ് അഹിംസാത്മകമായ ജീവിത സന്ദേശം ഓരോ വ്യക്തിയിലും ഉണ്ടായിരുന്നു. രണ്ടാമത്തെ പോയിന്റ്, ജീവിതത്തിൽ സത്യാധിഷ്ഠിതമായ ജീവിതം, സത്യത്തില്, വസ്തുതയില്, അൾട്ടിമേറ്റ് റിയാലിറ്റിയില് അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു ജീവിത ശൈലി എന്നും ഭാരതീയര് പറയുന്നു. സത്യമേവ ജയതേ. എത്ര ഭംഗിയായിട്ട് പറഞ്ഞു, ഞാൻ എന്റെ ഭാര്യയോട് സത്യം പറയണം, ഭാര്യ എന്നോട് സത്യം പറയണം, സൂപ്പർവൈസറോട് ഞാൻ സത്യം പറയണം, ഞാൻ കേൾക്കുന്നത് സത്യമായിരിക്കണം, അതല്ലെങ്കിൽ ഒരു രാഷ്ട്രം എങ്ങനെ മുമ്പോട്ട് പോകും? ഇന്ന് ദിശാബോധം നഷ്ടപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ഏരിയ, സത്യം എവിടെയുണ്ട് എന്നാർക്കും അറിഞ്ഞുകൂടാ. ഏതാണ് സത്യം എന്നറിഞ്ഞുകൂടാ. പല തരത്തിലുള്ള സത്യം ഇന്നുണ്ട്. 500 രൂപയുടെ സത്യം, 1500 രൂപയുടെ സത്യം, 50000 രൂപയുടെ സത്യം അറിഞ്ഞുകൂടാ. വ്യക്തി ജീവിതത്തില് അഹിംസാത്മകമായ വീക്ഷണത്തോടൊപ്പം സത്യസന്ധമായ ജീവിതം ഭാരതീയ നിയമങ്ങളാണ്. ആസ്തേയം മറ്റുള്ളവനുള്ളത് അത് മുഴുവനും അപഹരിക്കണമെന്ന ആ ചിന്താധാര ഇല്ലാതിരിക്കുക. അവൻ എന്തുണ്ടോ അതവൻ ഈശ്വരൻ അനുഗ്രഹിച്ചു കൊടുത്തതാണ്, അവൻ നന്നായിട്ട് അനുഭവിക്കട്ടെ ഈശ്വര എന്ന് പറഞ്ഞവരാ ഭാരതീയര്. ആരുടെയെല്ലാം കാലു തൊടാൻ, ആരെല്ലാം മുമ്പോട്ട് വരുന്നു, ആ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ട് കാലു തൊട്ടാൽ തല തൊടണം എന്ന്. നമസ്കരിച്ചാൽ അനുഗ്രഹിക്കുമ്പോൾ ആയു, ആരോഗ്യ, ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു. ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും കൊണ്ട് അഭിവൃദ്ധി ഉണ്ടാകട്ടെ. അതിന്ന് മാറിയില്ലേ. ആ സ്തേയം, സ്തേയം എന്ന വാക്കിന്റെ അർത്ഥം പച്ച മലയാളത്തില് കക്കുക, മോഷണം ചെയ്യുക. ആ സ്തേയം മോഷണം ചെയ്യാതിരിക്കുക. ഇന്ന് ആരാ ഉള്ള മോഷണം ചെയ്യാത്തത്? ചീഫ് മിനിസ്റ്ററിന്റെ കസേര വരെ മോഷണം ചെയ്യാൻ പറ്റുമോന്ന് നോക്കിയിരിക്കുന്നൊരവസ്ഥ. എത്ര വ്യക്തി അധിഷ്ഠിതമായ സന്ദേശമാണ് അവനുള്ളത് കൊണ്ട് അവൻ സന്തോഷമായി ജീവിക്കട്ടെ, നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾ സന്തോഷമായി ജീവിക്കൂ, എനിക്കുള്ളത് കൊണ്ട് ഞാൻ ജീവിക്കാം, നിങ്ങളുടേത് ഞാൻ അപഹരിക്കില്ല, ലോകത്തിൽ ഒരുവന്റെയും ഞാൻ അപഹരിക്കില്ല എന്ന മാനസികാവസ്ഥ, എന്ന ചിന്ത, അപഹരിക്കില്ല എന്ന വീക്ഷണം വ്യക്തി ജീവിതത്തിൽ ദിശാബോധം നൽകിയിരുന്നു. ബ്രഹ്മചര്യം, ഏതാണ്ട് എല്ലാവരും പ്രായമായവരായതുകൊണ്ട് അച്ചയ്ക്ക് പറയാനും വലിയ കുഴപ്പമൊന്നുമില്ല. പണ്ടത്തെ ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവ്, ഒരു ഭർത്താവിന് ഒരു ഭാര്യ. ഇന്ന് KSRTC ബസിന്റെ പുറകില് മറ്റൊരാളുടെ അടുത്തേക്ക് പോകരുതെന്ന് എഴുതിയിട്ടില്ല, പോകുമ്പോ ഉറ ഉപയോഗിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എത്ര കൃത്യമായിട്ട് നമ്മളുടെ ദിശാബോധം മാറിയിട്ടുണ്ട്, മാറി എവിടെ ചെന്ന് എത്തിയത്, എത്ര ലാഘവത്തോടുകൂടി KSRTC ബസിന്റെ പുറകില് മൊത്തത്തില് അഡ്വർടൈസ്മെന്റ്, അതേ സമയത്ത് മര്യാദാ പുരുഷനായി നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ച ശ്രീരാമന് ഏത് രീതിയിലുള്ള സന്ദേശമാണോ സമൂഹത്തിന് കൊടുക്കാനുണ്ടായിരുന്നത്, ആ സന്ദേശമാണ് പതഞ്ജലി മഹർഷി വ്യക്തി അധിഷ്ഠിതമായ ദിശാബോധത്തില് ബ്രഹ്മചര്യത്തിലൂടെ കൊടുത്തത്. അഹിംസ, സത്യം, ആസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. അപരിഗ്രഹം, മറ്റുള്ളവന്റെ എല്ലാം ഇങ്ങനെ വാങ്ങിക്കുക, ആര് തന്നാലും പരിഗ്രഹം സ്വീകരിച്ചുകൊണ്ടേ പോവുക, ഇതത്ര ശരിയല്ല. നമ്മൾ എവിടെയെത്തി? വേൾഡ് ബാങ്ക് തരുമ്പോ അത് മേടിച്ചു, IMF തരുമ്പോ അത് മേടിച്ചു, അമേരിക്ക തരുമ്പോ അത് മേടിച്ചു, റഷ്യ തരുമ്പോ അത് മേടിച്ചു, ആരെല്ലാം തരുന്നോ അതെല്ലാം മേടിക്കാൻ. ഇപ്പൊ മൊത്തത്തിൽ ഇന്ത്യക്ക് കടം എത്രയുണ്ട്? ഉടത്തവനും അറിഞ്ഞുകൂടാ, വാങ്ങിച്ചവനും അറിഞ്ഞുകൂടാ. എവിടെയാ അക്കൗണ്ട് എഴുതി വെച്ചിരിക്കുന്നത്? പണ്ട് പഴയ പുസ്തകത്തിൽ എഴുതി വെച്ചിരുന്ന, ഇപ്പൊ മൊത്തം കമ്പ്യൂട്ടറൈസ് ചെയ്തു, പഴയ പുസ്തകമെല്ലാം സീൽ ചെയ്ത് ഒരു മൂലക്ക വെച്ചിട്ടുണ്ട്. ഏത് പുസ്തകം ഏത് അക്കൗണ്ടാന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഏതാണ്ട് എവിടെ നിന്നും എന്തും സ്വീകരിക്കാം എന്ന ഭാഷ്യം ശരിയല്ല. അതിന്റെ കോൺസീക്വൻസ് അഗാധമാണ്. ആവശ്യമുള്ളതേ അത്യാവശ്യമെങ്കിൽ സ്വീകരിക്കാവൂ എന്ന് കൃത്യമായിട്ട് വ്യക്തി ജീവിതത്തിൽ ഉപദേശം നൽകിയിരുന്നു ഭാരതീയര്. അതുപോലെ തന്നെ ശൗചം, സന്തോഷം, തപഃ, സ്വാധ്യായം, ഈശ്വരപ്രണിധാനം, ഈ 5 പോയിന്റ് ദിശാബോധവും ചേർത്ത് പറഞ്ഞാൽ 2.5 മണിക്കൂറെങ്കിലും പറയാനുണ്ട്. നിത്യജീവിതത്തില് ശൗചം, നീറ്റ്നെസ്, ക്ലീൻലിനെസ്, സാമാന്യ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ന് അഡ്വർടൈസ്മെന്റ് 27 പ്രാവശ്യം കുളിച്ചു, ഇനി ഈശ്വരാനുഗ്രഹം കൊണ്ട് കുളിക്കണ്ട, ജീവാ സോപ്പ് കുളിച്ചു കഴിഞ്ഞാല്. അപ്പോൾ ഇവിടെ ഒരു ഒരു ശൗചം, ശുചി, ശാരീരിക ശുചി, മാനസികമായ ശുചി, വാക്പരമായ ശുചി, ബുദ്ധിപരമായ ശൗചം എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഏത് വ്യക്തി വരുമ്പോഴും ആ ഡിവൈൻ ഫിസിക്കൽ ബിഹേവിയറൽ പാറ്റേൺ, നീറ്റ്നെസ് ആൻഡ് ക്ലീൻലിനെസ് ആൻഡ് ഹൈജീൻ, സർവതും ആ രീതിയിൽ അതിന്റെ അടുത്ത അർത്ഥം എടുക്കുകയാണെങ്കിൽ ആ ശൗചം ഇന്ന് നമ്മൾ സാവധാനത്തിൽ മാറ്റി വ്യക്തിപരമായി ക്യൂട്ടി ക്യൂറാ പൗഡർ, ലാക്ടോക്ലാമിൻ, ലിപ്സ്റ്റിക്, എല്ലാ സ്ഥലത്തും സ്പ്രെയർ, വ്യക്തി ജീവിതമാണ്, അതിലെന്താ കുഴപ്പം? ചെന്നെത്തി നിൽക്കുന്നത് 0.2% സ്കിൻ ക്യാൻസർ ഉണ്ടായിരുന്ന കേരളത്തില് 12.8% സ്കിൻ ക്യാൻസർ, 0.2% സ്കിൻ ഡിസീസ് ഉണ്ടായിരുന്ന, സ്കിൻ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യക്തിപരമായ ശൗചം മറ്റൊരു രീതിയിലുള്ള ശുചിയായി മാറി, നേരെ കെമിക്കല് കൊണ്ട് ശരീരവും കുറെ അധികം മനസ്സും അതുപോലെ വാക്കുകളും ശൗചത്തിൽ നിന്ന് മാറി പാശ്ചാത്യ ശുചിയുടെ മോഡൽ നമ്മൾ എടുത്തപ്പോൾ രോഗങ്ങൾ നമ്മളെ മൊത്തത്തിൽ കവർ ചെയ്യാൻ തുടങ്ങി. എവിടെ വ്യക്തിപരമായ നമ്മളുടെ ദിശാബോധം നഷ്ടപ്പെട്ടു. അടുത്തത് ഒരിക്കലും മറക്കരുത്, ശൗചം. 2. സന്തോഷം. ശരിക്ക് സാറ് പറഞ്ഞ 10 പോയിന്റില് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് എന്നൊന്ന് പറഞ്ഞു തരുമോ? ഞങ്ങൾക്ക് ബാക്കിയൊക്കെ ചിലപ്പോ മറന്നുപോയാൽ അപ്പൊ പറയാം. സന്തോഷം, തപഃ, സ്വാധ്യായം, ഈ 3 എണ്ണമാണ്. ഇന്ന് നമുക്ക് സന്തോഷിക്കാൻ സാധിക്കാറുണ്ടോ? പല്ല് കാണിക്കാൻ സാധിക്കാറുണ്ട് ചിരിച്ചുകൊണ്ട്. ആർക്കെങ്കിലും കൃത്യമായിട്ട് സന്തോഷിക്കാൻ സാധിക്കാറുണ്ടോ? എപ്പോഴും തോന്നാറുണ്ട് അരമണിക്കൂർ പവർ കട്ട് ഈശ്വരൻ അറിഞ്ഞു തന്നതാണ്. ഈ പവർ കട്ട് നീണാൾ വാഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് 3.2 കോടി ജനതയിൽ ഞാൻ മാത്രമാണ്, വേറെ ആരും പ്രാർത്ഥിക്കില്ല. കാരണം അരമണിക്കൂർ പോലും മെഴുകുതിരി കത്തിച്ചു വെച്ച് മകനെ എൻട്രൻസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യിക്കുന്ന അച്ഛനമ്മമാര് എവിടെ ചെന്നാ നിൽക്കുന്നത്? നമുക്ക് സന്തോഷിക്കാൻ നേരമില്ല. 2.5 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കുന്ന സാമ്പാറ് 9 സെന്റിമീറ്റർ നീളമുള്ള ഈ നാക്കിൽ കൂടെ 21 ഉരുള കഴിച്ച് അകത്തേക്ക് പോകുന്ന സമയത്ത് 2.5 മണിക്കൂർ ചെലവഴിച്ച ഭാര്യ സാമ്പാർ ഉണ്ടാക്കിയത്, അതുകൊണ്ട് അത് ആസ്വദിച്ച് കഴിക്കണമെന്ന് ഓർക്കാതെ TV ഓൺ ചെയ്യും. അതിന് എഴുന്നേക്കുകയും വേണ്ട. ഇരുന്ന് തന്നെ 96 ചാനൽ മുമ്പിലുണ്ട്, ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇടത്തോട്ടും വലത്തോട്ടും പണ്ട് 9-6 നടിക്കണം, ഇപ്പൊ അതും വേണ്ട. ഇടത്തോട്ട് പ്രസ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ മതി കണ്ണടച്ചിട്ട് ആവുന്നത് വരെ. ആ 2.5 മണിക്കൂർ ഭാര്യ ഉണ്ടാക്കിയ സാമ്പാറ് കൃത്യം നമ്മളുടെ വായില് ഭക്ഷണം ഇരിക്കുന്നത് 3 സെക്കൻഡ്. 3 സെക്കൻഡ് ഇൻറ്റു 21 ഉരുള, 21 × 3 63 സെക്കൻഡ്. ഇത്രയും ഊണ് കഴിക്കുമ്പോൾ 1 മിനിറ്റ് പ്ലസ് ലിറ്റിൽ ബിറ്റ് സെക്കൻഡ് ആണ് നാക്കിൽ അതിരിക്കുന്നത്. അത് ആസ്വദിക്കാനോ സന്തോഷിക്കാനോ നമുക്ക് നേരെയില്ല. അതിൽ മൊത്തത്തില് മമ്മൂട്ടി ആരെയോ തല്ലുന്ന ഒരു സീനും കണ്ടു കഴിഞ്ഞാൽ ഇവിടെ സാമ്പാറാണോ കഴിച്ചത് അവിയലാണോ കഴിച്ചതെന്ന് പോലും നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. സന്തോഷിക്കാൻ കിട്ടുന്ന ഏതെങ്കിലും സന്ദർഭം നമ്മൾ ഉപയോഗിക്കാറുണ്ടോ? ഇപ്പൊ ആൻസർ കണ്ടെത്താൻ നിൽക്കരുത്, വീട്ടിൽ ചെന്ന് നിൽക്കുക. പണ്ടത്തെ ആൾക്കാർ സന്തോഷിച്ചിരുന്നു, ജീവിച്ചിരുന്നു. Preparation for the life is not living. Preparation for the life is not living. Living experience is living. ഒരു 10 മിനിറ്റ് കസേരയിട്ട് ശാന്തമായിട്ട് പരദൂഷണം പറയാതെ ഭംഗിയായി സന്തോഷത്തോടുകൂടി ഇരിക്കുന്നവരാ എത്ര പേരുണ്ട്? ക്രിസ്തുമസിന് സന്തോഷം കൊണ്ട് വെള്ളമടിക്കുക, വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ ദുഃഖം കൊണ്ട് വെള്ളമടിക്കുക, മൊത്തത്തിൽ വെള്ളമടിക്കലാണ് സന്തോഷം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. വ്യക്തിപരമായി സന്തോഷം എന്താണെന്ന് ചിന്തിക്കാൻ പോലും നമുക്ക് സമയോ ഇല്ലാത്ത വിധത്തില് നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തില് ദിശാബോധം മാറിയിരിക്കുന്നു. 5:30 ചാടി എഴുന്നേറ്റ് സമയം വൈകി എന്ന് പറഞ്ഞ് ബാത്റൂമിൽ ചെന്ന് ഷവർ അടിച്ച് നേരെ തീർത്തു കഴിഞ്ഞ് ഒരു ഡ്രസ്സും ഇട്ട് കിട്ടിയത് വലിച്ചു വാരി തിന്ന് അടുത്ത ബസ്സിൽ ചാടിക്കേറി ഓഫീസിൽ ചെന്ന് മൊത്തത്തിൽ ഇതെല്ലാം കഴിഞ്ഞ് രാത്രി 7:30 വീട്ടിൽ വരുമ്പോൾ തളർന്ന് അവശനായി വീണ്ടും കിടക്കുന്ന 24 മണിക്കൂർ ഒരു ദിവസം എന്തു ചെയ്തു? എന്തിനൊക്കെയോ വേണ്ടി പരക്കം പാഞ്ഞു, ജീവിച്ചിട്ടില്ല. ജോലി കിട്ടാൻ വേണ്ടി പരക്കം പാഞ്ഞു, ജോലി കിട്ടാനുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടി പരക്കം പാഞ്ഞു, ആ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും വലിയ സ്ഥാപനത്തിന് വേണ്ടി പരക്കം പാഞ്ഞു, അവിടെ എല്ലാം കിട്ടിയപ്പോൾ 2 ലക്ഷം രൂപ കൈക്കൂലിക്ക് വേണ്ടി പരക്കം പാഞ്ഞു, അവസാനം ഒരു മാർക്ക് ലിസ്റ്റുമായി പുറത്തേക്ക് വന്നു. ആ ജോലി കിട്ടിയപ്പോൾ പ്രൊമോഷന് വേണ്ടി പരക്കം പാഞ്ഞു, അത് പ്രൊമോഷനും കിട്ടിക്കഴിഞ്ഞപ്പോൾ നല്ല ഒരു ഭാര്യയെ കിട്ടാൻ വേണ്ടി പരക്കം പാഞ്ഞു, അല്ലെങ്കിൽ നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടി പരക്കം പാഞ്ഞു. കിട്ടിയ ഭാര്യയെ മൊത്തം അനലൈസ് ചെയ്യാൻ പറ്റുമോ? അതും പറ്റിയില്ല. കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴാ മനസ്സിലായത് ഉദ്ദേശിച്ചതിന്റെ 7 അയൽവക്കത്തെത്തില്ല എന്ന്. രണ്ടുപേർക്കും വ്യക്തിപരമായി സന്തോഷിക്കാൻ എവിടെയാ നേരമുള്ളത്? അമേരിക്കയിൽ തന്നെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അവിടെ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അയാൾക്ക് വേറെ എന്തോ ഒരു അഫയർ അവിടെ ഉണ്ടെന്ന്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അയാൾ ഇവിടേക്ക് വന്നതെന്ന്. ശിഷ്ടകാല ജീവിതത്തില് മനസ്സറിഞ്ഞ് നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുമോ? വീട്ടിനകത്തേക്ക് കയറി വരുന്ന അതിഥിയോട് നമ്മൾ എന്താ പറയാ? വരണം വരണം വരണം, അകത്തിരിക്കണം എന്നല്ല പറയാ. 2 കൈയും നീട്ടി അയാളുടെ കയ്യ് ഈ കയ്യിൽ വെക്കാൻ പറഞ്ഞിട്ട് പറയും മനസ്സമാധീയതാം. അയാള് തിരിച്ചു പറയും സമാഹിത മനസസ്മഹ. നമ്മൾ അങ്ങോട്ട് പറയും പ്രസീദന്തു ഭവന്തഹ. അയാൾ ഇങ്ങോട്ട് പറയും പ്രസന്നാസ്മഹ. നമ്മൾ അങ്ങോട്ട് പറയും ശാന്തിരസ്തു. അയാൾ ഇങ്ങോട്ട് പറയും പുഷ്ടിരസ്തു. പിന്നെ ഒരുമിച്ച് തുഷ്ടിരസ്തു, ശുഭം കർമാസ്തു, കർമ്മസമൃദ്ധിരസ്തു, പ്രജാപതി പ്രിയതാം, പ്രിയതാം പ്രജാപതി. എന്റെ വലത്തെ കയ്യിൽ അയാളുടെ ഇടത്തെ കൈ പിടിച്ച് അകത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ശീലം ഈ രാഷ്ട്രത്തിലുണ്ടായിരുന്നു. എല്ലാവരും ജാതി മത ഈസ ഭേദമന്യേ ചെയ്തിരുന്നു. മനസ്സമാധീയതാം എന്ന് പറഞ്ഞിട്ടേ വീട്ടിനകത്തേക്ക് അതിഥി എടുക്കുള്ളൂ. അങ്ങയുടെ മനസ്സ് സമാധി സമാ സ്റ്റെബിലൈസ്ഡ് ധീ ബുദ്ധി സമാധി സ്റ്റെബിലൈസ്ഡ് ബുദ്ധിയോടുകൂടി ആ ഇക്കുലിപ്രിയത്തിൽ അങ്ങ് അകത്തേക്ക് വന്നാലും കൂട്ടത്തിൽ വന്നവരും ഞങ്ങൾ എല്ലാം ചേർന്ന് ഞങ്ങൾ വളരെയധികം സ്റ്റെബിലൈസ്ഡ് ആണ്, വളരെ മാനസികമായിട്ട് ഇക്കുലിപ്രിയത്തിൽ നിൽക്കുന്നവരാണ്. ശാന്തിയും പുഷ്ടിയും തുഷ്ടിയും സന്തോഷവും സമാധാനവും ഉയർച്ചയും എല്ലാം ഉണ്ടാക്കാനുള്ള ഒരു ഒത്തുചേരലിനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ചിരിച്ചുകൊണ്ട് പറയാൻ ഇന്ന് ആർക്കെങ്കിലും സാധിക്കോ? അമ്മായി അമ്മയോ മരുമകനോ ചിറ്റമ്മയോ ആരെങ്കിലും വീട്ടിൽ കയറി വന്നാൽ പറയും, കമ്മീഷണർ എന്ന സിനിമ തുടങ്ങാൻ സമയത്ത് അയാൾ കയറി വന്നത്, ഇത് എന്തൊരു കഷ്ടമാണ്, അത് ഇന്നലെ ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു, കാശ്മീരം എന്ന സിനിമയാ, അത് കണ്ടില്ലേലും കുഴപ്പമില്ല, 17 പ്രാവശ്യം കണ്ടു കഴിഞ്ഞതാ, ഇത് 12 പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ, ആ സമയത്ത് കയറി വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അയാളുടെ വരവ് നമ്മളുടെ മനസ്സിലുണ്ടാക്കിയ നെഗറ്റീവ്, ഇതെങ്ങാനും അയാൾ കേട്ടുപോയാൽ, കേൾക്കണം എന്നൊന്നുമില്ല, നമ്മളുടെ മുഖം ഇപ്പോഴും ചീഞ്ഞ തണ്ണീർമത്തം മാതിരി ഇരിക്കും നമുക്ക് ഇഷ്ടപ്പെടാത്തത് വല്ലതും വന്നാൽ. അപ്പോൾ ആ വരവ് അത് പോയി, ആ സമയം അത് പോയി, ഇയാളുടെ ഇരിപ്പ് നേരത്തെ തന്നെ ദൂരെ നിന്ന് അനലൈസ് ചെയ്യുന്നവരുണ്ടാവും, ഇയാൾ എപ്പോ എഴുന്നേൽക്കും എന്ന്. എപ്പോ എഴുന്നേറ്റാലും പകുതി സിനിമ പോയതിന് നേരത്തെ പോയാൽ പകുതി സിനിമ പോയതിന്റെ ദേഷ്യം, പോയില്ലെങ്കിൽ മൊത്തം സിനിമ പോയതിന്റെ ദേഷ്യം. അപ്പൊ നമുക്ക് അതിഥിയെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണില്ല. സത്യത്തില് ഓരോ മന്ത്രത്തിന്റെയും അവസാനത്തിൽ നമ്മൾ പറയാറുണ്ട്, ഓം ശാന്തി ശാന്തി ശാന്തി. എന്താ ഇതിന്റെ അർത്ഥം? എന്റെ അകത്ത് സമാധാനം, ചുറ്റും സമാധാനം, ആധ്യാത്മിക ശാന്തി, ആദി ഭൗതിക ശാന്തി, ആദി ദേവതാ ശാന്തി. എല്ലാ മന്ത്രത്തിലും 3 ശാന്തി പറയുന്നത് അതുകൊണ്ടാണ്. ആ ആധ്യാത്മികം അകത്ത് സ്റ്റെബിലിറ്റി പീസ്, ചുറ്റും സ്റ്റെബിലിറ്റി, ഭാര്യ മക്കൾ റൂമിന്റെ അന്തരീക്ഷം അവിടെയുള്ള ചെടികള് വൃക്ഷങ്ങള് വായു മൊത്തത്തിൽ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ശാന്തി ഉണ്ടാകണം. ആദി ദേവതാ ശാന്തി, സൂര്യൻ ചന്ദ്രൻ പർവ്വതങ്ങള് വായു വൃക്ഷങ്ങള് ജലം സമുദ്രം കുന്നുകള് മൊത്തത്തില് ശാന്തിയായിരിക്കട്ടെ. ഞാൻ എന്ന വ്യക്തിയെ മൊത്തം പ്രകൃതിയുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഒരു ചെറിയ മന്ത്രം ഊണ് കഴിക്കുമ്പോ പോലും നമ്മൾ പറയാറുള്ളത്, കിടന്നുറങ്ങാൻ പോകുമ്പോ പോലും പറയാറുള്ളത്. ആ ശാന്തി ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് സന്തോഷം എന്നുള്ള ദിശാബോധം വ്യക്തിക്ക് നഷ്ടപ്പെട്ടു. തപസ്, അടുത്ത പോയിന്റ് തപസ്. ജീവിതത്തിലെല്ലാ പ്രവൃത്തിയും, ശങ്കരാചാര്യരെ കുറിച്ച് ഒരു സിനിമയുണ്ടായിരുന്നു, ആ സിനിമയിൽ രസകരമായ ഒരു സീനുണ്ട്, എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. ഒരു കള്ളൻ നേരെ തെങ്ങിൽ കയറി നാളികേരം മോഷ്ടിക്കുകയാണ്. 13 നൂറ്റാണ്ട് മുമ്പാണ് ശങ്കരാചാര്യർ ജീവിച്ചിരുന്നത്. ആ മോഷ്ടിക്കുന്ന കള്ളൻ തെങ്ങിൽ നിന്ന് കുറേ തേങ്ങ ഇട്ടു. അപ്പോഴാണ് വീട്ടിലെ ഉടമസ്ഥൻ കണ്ടത്. അയാള് നേരെ വന്ന് ആ കള്ളനോട് പറയാണ്, ഞാൻ പറയുന്നത് വരെ നീ ഇറങ്ങരുത്. എന്നിട്ട് ഇയാള് ഒരു 3 സ്റ്റെപ്പ് തെങ്ങിൽ കയറി ഒരു തോർത്തമുണ്ട് കെട്ടുകയാണ് അതില്, ആ തെങ്ങില്, ഈ തോർത്തമുണ്ടിൽ നിന്ന് താഴത്തേക്ക് ഞാൻ പറയാതെ ഇറങ്ങരുത്. കള്ളൻ തെങ്ങിക്കിരിക്കുകയാണ്. കാരണം ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ സത്യവിരുദ്ധമാവില്ലേ? കള്ളനാ സത്യവിരുദ്ധമാകരുതെന്ന് പറയുന്നത്. മോളിൽ തന്നെ ഇരിക്കുന്നു. അവസാനം ഈ മനുഷ്യൻ വീട്ടിനകത്ത് ചെന്ന് ഇയാൾ എത്ര നാളികേരം മോളിൽ നിട്ടു എന്ന് എണ്ണിയിട്ട് 12 നാളികേരം ഇട്ടിട്ടുണ്ട്. വീട്ടിനകത്ത് 12 നാളികേരം പുറത്ത് കൊണ്ടുവന്ന് അയാളെ താഴത്തേക്ക് ഇറക്കിയിട്ട് പറയാ, ഈ 12 നാളികേരം എടുത്തുകൊണ്ട് പോക്കോളൂ, ഇനി മേലിൽ മോഷ്ടിക്കരുത്. ഒരു മോഷണം പോലും വളരെ നെഗറ്റീവാ. അതുപോലും തപശ്ചര്യക്ക് തുല്യമായിട്ട് സത്യവിരുദ്ധമായിട്ട് ചെയ്യാത്തൊരു രാഷ്ട്രമായിരുന്നു ഭാരതം. ഏത് കർമ്മം അതെല്ലാം ഈ പറയുന്ന ശൗചം സന്തോഷം തപസ്, ഒരു തപസ്സായിരുന്നു ഭാരതീയർക്ക്. ബിസിനസ് തപസ്സായിരുന്നു, പ്രൊഡക്ഷൻ തപസ്, വഞ്ചി തൊഴയല് തപസ്, ഭക്ഷണം ഉണ്ടാക്കല് തപസ്, തീർത്ഥയാത്ര തപസ്, ക്ഷേത്ര ദർശനം തപസ്, കുടുംബത്തിലെ അമ്മ ചെയ്തിരുന്ന കർത്തവ്യം അമ്മയുടെ തപസ്, അച്ഛന്റെ ധർമ്മം അനുഷ്ഠിക്കല് അച്ഛന്റെ തപസ്, പുത്രന്റെ കർമ്മം അനുഷ്ഠിക്കല് പുത്രന്റെ തപസ്സായിരുന്നു ഭാരതീയര്. ഇതെല്ലാം ദാറ്റ് ബ്യൂട്ടിഫുൾ ട്രീ എന്ന പുസ്തകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിസ്മരണീയമായ വരികളിലൂടെ വായിച്ചു തീർക്കാൻ സാധിക്കും. മെക്കോളെ പ്രഭു ഇവിടെ വന്ന് ഭാരതത്തിന്റെ സ്റ്റാറ്റസ് മൊത്തം ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മനസ്സിലായി, ഇറ്റ് ഈസ് വെരി ഈസി ടു കിൽ ഇന്ത്യൻനെസ് ഇൻ ദ മൈൻഡ് ഓഫ് ഇന്ത്യൻസ്. ഭാരതീയത ഭാരതീയരുടെ മനസ്സിൽ നിന്ന് നശിപ്പിക്കാൻ എളുപ്പമാണ്. ബിക്കോസ് ദേ ആർ ഡൂയിങ് ദ സോ കോൾഡ് തപസ്. ആ തപസ്സിലേക്ക് ഐറ്റം ഒന്ന് മാറ്റിയിട്ട് കൊടുത്താൽ മതി, ആ തപസ്സിലേക്ക് ഐറ്റം ഒന്ന് മാറ്റിയിട്ട് കൊടുത്താൽ മതി, സംസ്കൃതം പഠിക്കുന്നവര് സംസ്കൃത പഠനം തപസ്സായി ചെയ്യുന്നു, അതിലേക്ക് സംസ്കൃതത്തെ ഒന്ന് മാറ്റി ഇംഗ്ലീഷ് ഇട്ട് കൊടുത്താൽ മതി. ഇത്ര കൃത്യമായിട്ട് മെക്കോളയ്ക്ക് അത് സാധിച്ചു. ഭാരതീയര് ആ തപശ്ചര്യയാണ് ജീവിതമായി അനുഷ്ഠിച്ചിരുന്നത്, വ്യക്തിക്ക് ദിശാബോധം നൽകിയിരുന്നത്. കർമ്മമണ്ഡലത്തിലെ തപശ്ചര്യ, ജീവിതത്തിലെ തപശ്ചര്യ. അടുത്തത് സ്വാധ്യായം, പഠിക്കാനുള്ള അറിവ് നേടാനുള്ള ആ പ്രയാണം. ഇന്ന് ഭാരതം മൊത്തത്തിൽ മാറി. ഇന്ന് അവനവന്റെ പൈതൃകം, നന്മ നിറഞ്ഞ രാഷ്ട്രത്തിന്റെ അറിവുകള്, ഭാരതീയ സംസ്കൃതി കാണിക്കല്ലായി നിന്നിരുന്ന സംസ്കൃത ഭാഷ, ഇതെല്ലാം ഇന്ന് മാറി. സ്വാധ്യായം, പഠിക്കുക എന്നുള്ളത് സ്വയം ഉജ്ജ്വലമായ ഉയർച്ചയ്ക്ക്, വികാസത്തിന്, അറിവ് നേടാൻ, സ്വയം ഉയരാൻ വേണ്ടി പഠിക്കുക എന്നുള്ളതിൽ നിന്ന് ധാരാളം ശമ്പളം കിട്ടുന്ന ഒരു വലിയ കമ്പനിയിലെ വലിയ ജോലി എന്ന വാക്കുകളായി മാറി. മാത്രമല്ല, താൻ എന്തു പഠിച്ചാലും എവിടെയാ ജോലി? KSRTCയില്, RTO ഓഫീസില്, റേഷൻ ഷോപ്പില്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റില്. ശമ്പളം എന്ത് കിട്ടുമെന്ന് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് കിമ്പളം എത്ര കിട്ടും, തനിക്ക് പുറകിൽ കൂടെ എത്ര കിട്ടും. അപ്പോൾ ജോലിയുടെ വാല്യൂ കിട്ടുന്ന അല്ലെങ്കിൽ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ നിർബന്ധപൂർവം സ്വീകരിക്കുന്ന പച്ച നോട്ടുകളിലേക്ക് നാം മാറിയിരിക്കുന്നു. ആവശ്യമാണ് സമ്പത്ത്, അത്യാവശ്യമാണ് സമ്പത്ത്. പക്ഷേ ഒരു കാര്യം പ്രത്യേകതയുണ്ട്, ഒരു പരിധിക്കപ്പുറം സമ്പത്ത് കൂടിയാൽ ചിലപ്പോൾ ഈശ്വരൻ പറയും, പാസ്പോർട്ടും വിസയും നിന്റെ എമിഗ്രേഷൻ സർട്ടിഫിക്കറ്റും ഒക്കെ റെഡി ആയിട്ടുണ്ട്, 75 വർഷം കൊണ്ട് ആസ്വദിക്കേണ്ട ജീവിതം 43 തീർത്തത് കൊണ്ട് നിനക്ക് തിരിച്ചു വരാനുള്ള സമയമായി എന്ന് പാസ്പോർട്ട് നേരത്തെ അയച്ചു തന്നാൽ പോയേ പറ്റൂ. കാരണം സാധാരണ ജീവിതം നയിക്കാനായിരുന്നു സമയം കൊടുത്തത്, ഒത്തിരി പൈസ കിട്ടിയപ്പോ അത് മൊത്തത്തിൽ ആസ്വദിച്ചു. അതായത് 70 വർഷം കൊണ്ട് കഴിക്കേണ്ട 60 ടൺ ഭക്ഷണം 35-40 വയസ്സുകൊണ്ട് കഴിച്ചു തീർത്തു. അപ്പൊ എന്താ ഈശ്വരൻ തീരുമാനിച്ചത്? തന്റെ കോട്ട കഴിഞ്ഞു, ഇനി തിരിച്ചു വരിക. അപ്പോഴാ വരുന്നത് ഇടത്തെ ഭാഗത്തെ ഹാർട്ട് ഇന്നലെ വൈകുന്നേരം ഒന്ന് നിന്നോ എന്നൊരു സംശയം. നിന്നില്ല, അതുകൊണ്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. നിൽക്കാൻ പോയോ എന്ന് സംശയം. അപ്പോഴാണ് നേരെ ആശുപത്രിയിൽ പോയത്. ആശുപത്രിയിൽ മൊത്തം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു, ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല. ഇത് ഭാര്യയെ കേട്ടു, അതിന്റെ അർത്ഥം നാളെ കുഴപ്പമുണ്ടാവും. ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ, നാളെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടില്ല. ചോദിക്കാത്ത ചോദ്യത്തിന്റെ ഉത്തരവാണ് ഡോക്ടർ കൊടുത്തത്. കാരണം ആ ഹോസ്പിറ്റൽ ഉണ്ടാക്കിയത് 10-20 കോടി രൂപ ലോൺ എടുത്തിട്ടാ, അതിന്റെ ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേ? അപ്പൊ നാളെ പ്രോബ്ലം വരുമെന്ന് ഇന്ന് തന്നെ അറിയിക്കണ്ടേ? കാരണം അതിന്റെ ഇൻട്രസ്റ്റ് കൊടുക്കാൻ ഇയാൾ വന്നാലേ പറ്റുള്ളൂ. ഇയാൾ ഇവിടെ വരണം, ഇയാൾക്ക് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം. ഇയാളുടെ രക്തക്കുഴലിൽ കൂടെ ഫൈബർ ഗ്ലാസ് കടത്തിവിട്ട് എവിടെയെങ്കിലും തടസ്സം ഉണ്ടോ എന്ന് നോക്കണം. കൊച്ചിൻ കോർപ്പറേഷനിലെ ഡ്രൈനേജിൽ ബ്ലോക്ക് ഉണ്ടോ നോക്കുന്ന മാതിരി മൊത്തം ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അവസാനം ബ്ലോക്കൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, എങ്കിലും ശ്രദ്ധിക്കണം. ആ ശ്രദ്ധിക്കണം എന്ന വാക്കിലും വലിയൊരു പാരയുണ്ട്. കാരണം അപ്പൊ ഡോക്ടറുടെ അടുത്ത് പതുക്കെ ഭാര്യ പോയി ചോദിക്കും, സാറേ എന്താ സാർ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ? അല്ല, ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് പറയാറുണ്ട്, അതുകൊണ്ടാണ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇപ്പൊ പ്രോബ്ലം ഇല്ല, എവിടെയോ ഒരു സംശയമുണ്ട്. എവിടെയാ സംശയമുള്ളത്? കൂടിയൊന്ന ഹാർട്ടിലല്ലേ? പക്ഷെ ഭാര്യയ്ക്ക് ഇരിപ്പുറയ്ക്കോ? എന്തൊക്കെയാ ചെയ്യേണ്ടത്? കൂടുതൽ എരിവ് കൊടുക്കണ്ട, മധുരം വളരെ കുറയ്ക്ക, പാലും തൈരും മോരും ഒന്നും കഴിക്കണ്ട, പിന്നെ എന്താ കഴിക്കാം? മണ്ണ. ഇനി ശിഷ്ടകാല ജീവിതം 10-40 വർഷമുണ്ടേ, അപ്പൊ അത് ഉപ്പിലിട്ടതും കഴിക്കണ്ട, മധുരവും കഴിക്കണ്ട, ഫാറ്റും കഴിക്കണ്ട, ഓയിലും കഴിക്കണ്ട, ഇത് ചേർക്കാതെ പിന്നെ എന്താ ഉള്ളത്? കഞ്ഞി വെള്ളം. അപ്പൊ ശിഷ്ടകാലം ഈ ഉണ്ടാക്കി വെച്ച കാശ് എങ്ങനെയാ തീർക്കുക? നമുക്കറിഞ്ഞുകൂടാ. ആ സ്വാധ്യായം ജീവിക്കാൻ വേണ്ടി, അറിവ് നേടാൻ വേണ്ടി, ലക്ഷ്യബോധത്തോടുകൂടി കുലീനമായ അറിവുകളുടെ സമാഹാരങ്ങൾ ഉണ്ടാക്കാനുള്ള ആ ദിശ നമുക്ക് നഷ്ടപ്പെട്ടു. ഇന്ന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ മൊത്തം ഒരിടിയാണ്. ഈസി അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് കേരളത്തിൽ എത്ര പെട്ടിക്കടയുണ്ടോ അതിനേക്കാൾ 1.25 മടങ്ങ് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. അതുകൊണ്ട് ഏത് പെട്ടിക്കടയിൽ അഡ്മിഷൻ കിട്ടുന്നതിനേക്കാളും ഭംഗിയായിട്ട് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടും. ഇനി ഏതോ 10-15 മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് കൊടുക്കാൻ പോവാണ്. സ്വാധ്യായം എന്ന വാക്കും ഇത്രയും മെഡിക്കൽ കോളേജും ഒന്ന് താരതമ്യം ചെയ്ത് കൈകെട്ടിയിരുന്ന് ഒന്ന് ചിന്തിക്കുക. 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിൽ ഏത് ജന്തുവിനെയും ചികിത്സിക്കാൻ വെറ്റിനറി സയൻസ് മതി. 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളില് ഒരു ജന്തുവായ മനുഷ്യനെ മാത്രമേ MBBS എടുത്താൽ ചികിത്സിക്കാൻ പറ്റുള്ളൂ. ഏതാ ബെറ്റർ? ഈ MBBSഉം MDയും FRCSഉം MRCPയും കഴിഞ്ഞാല് ഈ മനുഷ്യനെ മാത്രമേ ചികിത്സിക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല, മനുഷ്യൻ ഒരിക്കലും രോഗം വരാതിരിക്കാൻ 23 പ്രോട്ടീനുകളുള്ള കോംപ്ലാൻ, അതുപോലെ ഹോർലിക്സ്, അതുപോലെ ബൂസ്റ്റ്, ഇത്രയും സാധനങ്ങൾ കഴിച്ച് മൾട്ടി വിറ്റാമിൻ ടാബ്ലറ്റും അയേണും കൂടി ഇയാൾ തിന്നുകഴിഞ്ഞാൽ ഇയാൾ ചോറ് തിന്നേണ്ട ആവശ്യമേ ഇല്ല. ഇത് മാത്രം മതി ചാവണ വരെ ഒരു രോഗം വരാതിരിക്കാൻ. ഇയാൾക്ക് ഒരു രോഗവും വന്നില്ലെങ്കിൽ ഈ ഡോക്ടർ MBBSഉം MDയും എടുത്ത് എന്തു ചെയ്യും? ഒന്നും ചെയ്യാൻ സാധ്യല്ല. രാവിലെ ഡോക്ടറുടെ കസേരയിൽ വന്നിരിക്കുമ്പോൾ നേരെ മുമ്പിലുള്ള പേപ്പറിൽ എഴുതുക, ഹരിശ്രീ ഗണപതയേ നമഃ. പണ്ട് എഴുതുന്നത് ഞാൻ ചികിത്സിക്കുന്ന രോഗിക്ക് രോഗം മാറണേ, ഇപ്പൊ എഴുതുന്നത് കുറഞ്ഞത് ഒരു 50 രോഗിയെങ്കിലും വരണമേ എന്ന്. ഇൻഡയറക്ട്ലി ശവപ്പെട്ടി ഉണ്ടാക്കുന്ന ആള് പ്രാർത്ഥിക്കുന്നത് എന്താ? അത് പുറത്തു പറയാൻ പാടില്ല. എന്തായാലും അയാൾ പ്രാർത്ഥിക്കാതിരിക്കില്ല. ആ പ്രാർത്ഥനയ്ക്കടുത്തു വരുന്ന ഒരു പ്രാർത്ഥന നടത്തേണ്ടി വരുന്ന അവസ്ഥയില് വിദ്യാഭ്യാസം കാശിനു വേണ്ടി മാത്രമായ ദിശയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. സ്വാധ്യായം എന്ന വാക്ക് അർത്ഥസമ്പുടമാണ്. ലോക ജനത സംസ്കൃതം പഠിക്കുന്നു. ഭാരതത്തിൽ സംസ്കൃതം പഠിച്ചാൽ അവഹേളനമാണ്. യോഗചര്യ വെസ്റ്റേൺ മെഡിക്കൽ സിസ്റ്റത്തിന്റെ ഭാഗം. ഭാരതത്തിൽ യോഗചര്യ അറിവ് വർഗീയം പോലെ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഭാരതീയ പൈതൃകം സ്വാധ്യായത്തിന്റെ ഭാഗമേ അല്ലാതെ ആയിരിക്കുന്നു. ആരാധ്യനായ കൃഷ്ണൻകുട്ടി സാറ് പറഞ്ഞതുപോലെ നമ്മളെല്ലാം പടിഞ്ഞാറോട്ട് നോക്കുന്നു, എന്നിട്ട് എന്ത് കിട്ടി? 40 തരത്തിലുള്ള ഒരു ചികിത്സയുമില്ലാത്ത മഹാവ്യാധികളാണ് ഭാരതീയന് കിട്ടിയത്. 40 തരത്തിലുള്ള നെവർ ക്യൂറബിൾ, ഇൻക്യൂറബിൾ ഡിസീസ് പ്ലസ് 150 തരത്തിലുള്ള സൈക്കോസൊമാറ്റിക് രോഗങ്ങള്, 150 ടൈപ്സ് ഓഫ് സൈക്കോസൊമാറ്റിക് രോഗങ്ങള് നാം ഇന്ന് അടിച്ചു വിടുന്ന മെഡിസിൻസ് ഉണ്ട്. അതില് ബൈ പ്രോഡക്റ്റുകൾ എത്രയുണ്ടെന്നറിയുമോ? കൃത്യം പറഞ്ഞാൽ കേരളത്തിലെ ഒരു കമ്പനി ഉണ്ടാക്കുന്ന മൾട്ടി വിറ്റാമിൻ ടാബ്ലറ്റില് വിറ്റാമിൻ എ 86,000 ഇന്റർനാഷണൽ യൂണിറ്റ് ഉണ്ടെന്നാണ് സീല് വെച്ചിരിക്കുന്നത്. അതിനകത്ത് 2% വിറ്റാമിൻ എയെ ഉള്ളൂ. ഏതാണ്ട് 70% വിറ്റാമിൻ എ ഉണ്ടെങ്കിലേ 86,000 IU ആവുള്ളൂ. അതേ സ്ഥാനത്ത് 2% വിറ്റാമിൻ എ മാത്രമേ അതിലുള്ളൂ. അത് വലിയ കുഴപ്പമുള്ളതല്ല, 2% ഉണ്ടല്ലോ എന്ന് സമാധാനിക്കാം. റിമൈനിങ് 98% ഗ്രിഗ്നാഡ് റീഏജന്റ് എന്ന മീഥൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ് ആണ് അതിനകത്തുള്ളത്. മീഥൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ് എന്ന 100% കാർസിനോജനിക്കായ ഒരു മെറ്റാലിക് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് ഈ 2% വിറ്റാമിന് വേണ്ടി ഇയാൾ കഴിക്കുന്നത്. ചെറിയ രോഗം മാറാൻ വേണ്ടി മഹാരോഗം വരുത്തുന്ന ഇൻക്യൂറബിൾ ഡിസീസ് ഉണ്ടാക്കുന്ന ഒരു മൾട്ടി വിറ്റാമിൻ ടാബ്ലറ്റാ കഴിക്കുന്നത്. 650 കെമിക്കൽസ് ആണ് ഇന്ന് വിവിധ പേരുകളിൽ മെഡിക്കൽ ഷോപ്പിലൂടെ പുറത്തേക്ക് വരുന്നത്. 650 കെമിക്കൽസ് ആണ് മെഡിസിൻസ് എന്ന പേരിൽ മെഡിക്കൽ ഷോപ്പിലൂടെ പുറത്തേക്ക് വരുന്നത്. അത് ഈ ഡോക്ടേഴ്സ് അടിച്ച് കലക്കി നമുക്ക് തരുമ്പോൾ 4, 5, 6 ഇതിനകത്ത് ഡോക്ടർമാരുണ്ടെന്ന് എനിക്കറിയാം. അവരെന്നോട് ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും ആധികാരികമായിട്ട് പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ സദസ്സിൽ വെച്ച് പറയുന്നതിലും വിരോധമില്ല. ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി എന്ന ഡിഗ്രി എടുക്കാൻ ഈശ്വരാനുഗ്രഹം ഉണ്ടായത് കൊണ്ടാണ് ഇത്രയും ഉറപ്പിച്ചു പറയുന്നത്. തെറ്റുണ്ടാകാം. ഒരു കാര്യം ഉറപ്പ്, ഈ ഭാരതീയ ജീവിതത്തില് നമുക്ക് വന്ന ദിശാബോധത്തിന്റെ വ്യത്യാസം, പഠനത്തിന്റെ വ്യത്യാസം, പഠന രീതിയുടെ വ്യത്യാസം, ഈ വിദേശത്തുനിന്ന് സ്വീകരിച്ചതിന്റെ അബദ്ധം, ഇത് ഭാരത ജനത അനുഭവിക്കുന്നുണ്ട്. വ്യക്തിപരമായ സ്വാധ്യായം എന്ന വാക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മണിക്കൂറുകൾ സംസാരിച്ചാൽ തീരില്ല. സംസ്കൃതം അറിയാവുന്നവരില്ല. ബെർലിൻ യൂണിവേഴ്സിറ്റിയിൽ പോയാൽ സംസ്കൃതം അറിയാത്തവരില്ല. ഇന്ത്യയിലല്ല ബെർലിൻ എന്ന് നിങ്ങൾക്കറിയാം. ഇതിനകത്ത് നമ്മളുടെ പൈതൃകം പഠിക്കാനുള്ള വിഷയം നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മളുടെ ഒത്തിരി അറിവുകൾ മൊത്തത്തിൽ പാശ്ചാത്യര് പേറ്റന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷം ജർമ്മനി മാത്രം 2850 പേറ്റന്റുകൾ ഇന്ത്യൻ നോളജ് ഉപയോഗിച്ചെടുത്തു. 4000 പേറ്റന്റ് അമേരിക്ക എടുത്തിട്ടുണ്ട്. തത്തുല്യമായ നമ്പർ ഇംഗ്ലണ്ട് എടുത്തിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡും ഡെൻമാർക്കും നോർവേയും ഇറ്റലിയും മറ്റു രാജ്യങ്ങളും എടുത്തത് എത്രയാണെന്ന് അറിഞ്ഞുകൂടാ. അത്രയും പേറ്റന്റ് ഭാരതീയ അറിവുകളെ കുറിച്ച് അവരെടുത്തിട്ടുണ്ടെങ്കിൽ അവരെടുക്കാൻ കാരണം എന്ത് എന്ന് സ്വയം ചോദിച്ചാൽ അതിനുത്തരം കിട്ടും. ഭാരതീയ അറിവുകൾ ഏതാണ്ട് 10,000 വർഷമായി ഇവിടെ അക്യുമുലേറ്റ് ചെയ്ത അറിവുകൾ, അത് പേറ്റന്റ് ചെയ്യുന്നത് വർത്താണ് എന്ന് പാശ്ചാത്യന് തോന്നിയത് കൊണ്ടാണ് അവർ പേറ്റന്റ് ചെയ്തത്, ഇംപ്ലിമെന്റ് ചെയ്തത്, ജീവിതത്തിൽ പകർത്തിയത്, പകർത്തുന്നത്, അസാധാരണമാം വിധം അതിൽ ഗവേഷണം നടത്തുന്നത്. ഒന്ന് പുറകോട്ട് തിരിഞ്ഞ് വീണ്ടും ഞാൻ ആദ്യം പറഞ്ഞ വാക്കിലേക്ക് വരികയാണ്. സ്വാധ്യായത്തില് നമ്മളുടെ പഠിപ്പിക്കല്, നമ്മളുടെ പഠനം അതിന്റെ 7 അയൽവക്കത്തെത്തിയിട്ടില്ല. നമ്മൾ മൊത്തം പാശ്ചാത്യമായി പഠിച്ചു കഴിയുമ്പോൾ അവസാനം എല്ലാവർക്കും പാസ്പോർട്ടും വിസയും ഇവിടത്തെ ഗവൺമെന്റ് കൊടുക്കും. എന്തിനാണെന്നറിയാമോ? ഭാരതീയ പൈതൃകം ജർമ്മനിയിലും അമേരിക്കയിലും ചെന്ന് പഠിക്കാൻ. ഭാരതീയ പൈതൃകം ജർമ്മനിയിലും അമേരിക്കയിലും ചെന്ന് പഠിക്കാൻ ഇവിടത്തെ ആൾക്കാർക്ക് പോകേണ്ടി വരും. അത് ഉറപ്പ്, അത് അതിശയോക്തി അല്ല. അത്രയും അധികം ഗവേഷണം ജർമ്മനിയിൽ നടക്കുന്നുണ്ട്. അവർക്ക് ഏറ്റവും സൂറ്റബിളായ രീതിയിൽ ഭാരതീയ അറിവുകളെ അവർ പേറ്റന്റ് ചെയ്ത് ഗവേഷണം ചെയ്ത് ഇതേപോലെയുള്ള പുസ്തകത്തിൽ സംസ്കൃതത്തിൽ നിന്നും മറ്റു ഭാഷകളിൽ നിന്നും എടുത്ത് ഉജ്ജ്വല ഗ്രന്ഥങ്ങൾ അവരിറക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇൻഫാക്ട് ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നല്ല, ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം ഒരു വലിയ പൈതൃക ഭാരതം ജർമ്മനിയിലും പല അമേരിക്കൻ പ്രോവിൻസുകളിലും നമുക്ക് കാണാൻ സാധിക്കും. ഭാരതീയർക്ക് ദിശാബോധം തെറ്റിയിട്ടുണ്ട്. അപ്പോൾ ശൗചം, സന്തോഷം, തപഃ, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം അതും ഇമ്പോർട്ടന്റ് ആണ്. പണ്ട് ഏത് അധർമ്മം ചെയ്യുമ്പോഴും ഏത് അന്യായം ചെയ്യുമ്പോഴും ഏത് തെറ്റുകൾ ചെയ്യുമ്പോഴും ഒരാള് നമ്മളെ വീക്ഷിക്കുന്നുണ്ട് എന്ന ഒരു ധാരണ നമുക്കുണ്ടായിരുന്നു. ഇന്ന് അതേ ധാരണ നമുക്കുണ്ട്, ഒരാൾ നമ്മളെ വീക്ഷിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് കിട്ടിയതിന്റെ പകുതി തനിക്ക് തന്നേക്കാം. അത് ഗുരുവായൂരപ്പനാണെങ്കിലും വിരോധമില്ല, എറണാകുളത്തപ്പനാണെങ്കിലും വിരോധമില്ല, ചോറ്റാനിക്കര അമ്മയാണെങ്കിലും വിരോധമില്ല, മലയാറ്റൂർ പള്ളിയാണെങ്കിലും വിരോധമില്ല, ഭീമാ പള്ളിയാണെങ്കിലും വിരോധമില്ല. എന്റെ ഈശ്വര, ഈ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അയാള് അന്യായമായിട്ടുണ്ടാക്കിയ പൈസയുടെ ഒരു ചെറിയ അംശം ഞാൻ വാങ്ങിക്കുന്നത് അന്യായമല്ലല്ലോ. പിന്നെ ഉഷ്ണം ഉഷ്ണേന ശാന്തി, അയാൾ പൈസ ഉണ്ടാക്കുന്നത് അന്യായം, അപ്പൊ ഞാനും അന്യായം കൊണ്ട്, അന്യായം ഇൻഡു അന്യായം, -7 × -7 +49 ആണ്, -49 അല്ല, അതുകൊണ്ട് -×- പ്ലസ് ആണ്. ആ 49 കൃത്യം 24.5 അങ്ങക്ക് തന്നേക്കാം, ഒരു വിഷമവും ഇല്ല. സ്പോൺസർ ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞോളൂ, ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ 7 ദിവസത്തെ ഗുരുതി വെള്ളം. എന്നാലും നോക്കി, 47 ലക്ഷം രൂപ കഴിഞ്ഞ വർഷം ഉണ്ടാക്കി, അതിൽ 20 ലക്ഷം ഗുരുതിക്ക് കൊടുത്തു, എങ്കിലും ലാഭം താനേ, 27 ലാക്ഷ് കിടക്കും, എന്നെ പോക്കറ്റ് താൻ കിടക്കും, അവളവ് താനെ, എത്ര ഭംഗിയായിട്ട് പറയാൻ സാധിക്കും. വെറുതെ കിട്ടിയതിന്റെ ഒരു ഭാഗം അങ്ങോട്ട് പോയി, ബാക്കിയുള്ളത് എന്റെ പോക്കറ്റിലുണ്ട്. ഈശ്വര പ്രണിധാനം. ഏതു പ്രവൃത്തി ചെയ്യുമ്പോഴും ഭാരതീയൻ മുമ്പിൽ ഒരു സാക്ഷിയെ നിർത്തിയിരുന്നു, വ്യക്തി ജീവിതത്തില് ഈശ്വരനെ മറന്ന് ഒന്നും ചെയ്യരുത് എന്ന് മാതാപിതാക്കൾ പഠിപ്പിച്ചിരുന്നു, തലമറന്നെണ്ണ തേക്കരുത് എന്ന് ഭാരതീയര് ഓർമ്മിപ്പിച്ചിരുന്നു. എല്ലാത്തിനും സാക്ഷിയായി മുകളിൽ ഒരുവൻ ഉണ്ട് എന്ന് ഭാരതീയർ ഓർമ്മിപ്പിച്ചിരുന്നു. ഒരു പരിധിക്കപ്പുറം നീ തെറ്റ് ചെയ്യരുത്, ഇതെല്ലാം തിരിച്ചടിക്കും. ഇതെല്ലാം ഭാരതീയന്റെ നോർമൽ വേർഡിങ്സ് ആയിരുന്നു. ഇതിന്റെ എല്ലാം അർത്ഥം, വ്യക്തി ജീവിതത്തില് സംശുദ്ധി കീപ്പ് ചെയ്യണം, ആ സംശുദ്ധി ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഈ ഈശ്വരൻ എന്ന പ്രതിഭാസത്തെ ഏത് രീതിയിൽ നിങ്ങൾ നോക്കിയാലും അത് മനസ്സിലുണ്ടാകണം എന്ന് വ്യക്തി ജീവിതത്തിൽ പറഞ്ഞിരുന്നു. ഈ 10 എണ്ണത്തില് ഭാഗികമായിട്ടാണെങ്കിലും നമുക്ക് 10 കുറെ അംശം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ഈ 10 ഒന്ന് ഓർക്കാൻ സാധിക്കുമോ എന്ന് നോക്കുക. അഹിംസ, സത്യം, ആസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, ശൗചം, സന്തോഷം, തപഃ, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം. ദിശാബോധം നഷ്ടപ്പെട്ടതിന്റെ ഒരു ചാപ്റ്റർ ഇവിടെ കഴിയുന്നു. 2 വ്യക്തി ജീവിതം കഴിഞ്ഞാൽ കുടുംബ ജീവിതത്തില് നമ്മൾക്ക് ദിശാബോധം നഷ്ടപ്പെട്ടിട്ടില്ലേ? പണ്ട് ഒരു വീട്ടില് വരുന്ന മരുമകളെ അല്ലെങ്കിൽ വരൻ വധുവിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്നറിയോ? ഇടത്തെ തോളില് വലത്തെ കൈ വെച്ച് അവളുടെ നെറ്റിയിൽ ആദ്യം കുങ്കുമം ചാർത്തി, മാങ്കുമേയും സിന്ദൂർ ഡാല, ആ സിന്ദൂരം ഇട്ടതിന് ശേഷം വലത്തെ കൈ ഇടത്തെ തോളിൽ വെച്ച് സമ്രാജ്ഞി ഭവ സമ്രാജ്ഞി, ശ്വശ്രുവേ ഭവ ശ്വശ്രുവാൻ ഭവ സമ്രാജ്ഞി, അനാന്തരി ഭവ സമ്രാജ്ഞി. ഋഗ്വേദത്തിലെ മന്ത്രമാണ്. ഏ വധു, നീ ഇപ്പോൾ എന്റെ ഭാര്യയായി കഴിഞ്ഞു, നിന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. എന്റെ വീട്ടിലേക്ക് നീ സമ്രാജ്ഞിയായിട്ടാണ് വരുന്നത്, സമ്രാട്ടിന്റെ ഭാര്യ സമ്രാജ്ഞിയായിട്ടാണ് വരുന്നത്. നീ ആരുടെ സമ്രാജ്ഞിയാണ്? സമ്രാജ്ഞി ഭവ സമ്രാജ്ഞി, ശ്വശ്രുവേ ഭവ, എന്റെ അച്ഛന് നീ സമ്രാജ്ഞിയാണ്, എന്റെ അമ്മയ്ക്ക് നീ സമ്രാജ്ഞിയാണ്, നനാന്തരി എന്റെ സഹോദരി സഹോദരന്മാർക്ക് നീ സമ്രാജ്ഞിയായിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. അത്രയും പവിത്രമായിട്ടാണ് വീട്ടിലേക്ക് വധുവിനെ അല്ലെങ്കിൽ ഭാര്യയെ വിവാഹത്തിന് ശേഷം കൂട്ടിക്കൊണ്ടുവരുന്നത്. ആ ഭാര്യയ്ക്ക് ഒരു ധർമ്മമുണ്ടായിരുന്നു, ഭാര്യാധർമ്മം. ഭർത്താവിനൊരു ധർമ്മമുണ്ട്, ഭർതൃധർമ്മം. പുത്രനൊരു ധർമ്മമുണ്ട്, അതിനും പുത്രധർമ്മം, പുത്രീധർമ്മം. ഭാര്യാധർമ്മം, ഭർതൃധർമ്മം, പുത്രധർമ്മം, പുത്രീധർമ്മം, മാതൃധർമ്മം, പിതൃധർമ്മം. 6 ഭാരതത്തിൽ ഉണ്ടായിരുന്നു. ശരിക്ക് ദിശാബോധം കൊടുത്തിരുന്നെങ്കില് ഈ 6 ഭാരതീയ മനസ്സുകളില് സ്വാതന്ത്ര്യാനന്തരം ഒരു 10 പുസ്തകത്തില് എഴുതി കൊടുത്തിരുന്നെങ്കില് ഈ രാഷ്ട്രത്തിലെ കുടുംബജീവിതം ഇത്രയും താറുമാറാവില്ല. ഇത്രയും അധികം കുടുംബ കോടതികൾ വേണ്ടി വരില്ലായിരുന്നു. എത്രയാ കുടുംബ കോടതികള്? ഒരു റിട്ടയറായ ജഡ്ജിയെ കാണാൻ ഇടവന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, സാറേ ഇത്രയും കുടുംബ കോടതി എന്താ ചെയ്യാൻ? LLB LLM പഠിച്ചു വരുന്നവർക്ക് ജോലി വേണ്ടേ? എന്താ ആൻസർ? LLB പഠിച്ചു വരുന്നവർക്ക് ജോലി കൊടുക്കാൻ കുടുംബം കലക്കുക, എന്നിട്ട് അനലൈസ് ചെയ്യാം. എത്ര രസകരമായ അപ്ലൈഡ് മാനേജ്മെന്റ് ആണ് ഇത്. ഈ മാതൃധർമ്മം എന്താണ് എന്ന് അറിയാൻ അത്ര വലിയ വിഷമമൊന്നുമില്ല. പക്ഷെ അറിയാതെ എല്ലാ അമ്മമാരും പടിഞ്ഞാട്ട് നോക്കി, എന്നിട്ട് അറിയാതെ ധരിച്ചു. പാശ്ചാത്യര് കുട്ടികളെ വളർത്തുമ്പോൾ അമ്മയെ വിളിക്കുന്നത് മമ്മി എന്നാണെന്ന്. പാശ്ചാത്യരങ്ങനെ വിളിക്കാറില്ല. അവർക്കറിയാം മമ്മി എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി എന്നാണ് അർത്ഥമെന്ന്. മമ്മി എന്ന വാക്കിന്റെ അർത്ഥം പിരമിഡിനകത്ത് വെച്ചിരിക്കുന്ന ഫറാവോയിന്റെ തൊലി കളഞ്ഞ ഡെഡ് ബോഡിയാണ്. ജീവനുള്ള അമ്മയെ, ജീവനുള്ള മക്കളെ കൊണ്ട് ജീവനില്ലാത്ത അമ്മ എന്ന് വിളിപ്പിക്കാൻ പഠിപ്പിച്ചത് ജീവനുള്ള അമ്മ തന്നെയാണ്. കൃത്യമായിട്ട് അമ്മയെ എന്ന് വിളിച്ചിരുന്നെങ്കിൽ, പശു പോലും വിളിക്കും അമ്മയെന്ന്, പശു മമ്മി എന്ന് വിളിക്കാറില്ല. ആ അമ്മ എന്ന വിളി ആ മക്കളെ ഒന്ന് വിളിപ്പിച്ചിരുന്നെങ്കിൽ. ബേസിക് പ്രിൻസിപ്പിൾ, ഐ ആം നോട്ട് ഗോയിങ് ഡീപ് ഇൻ ടു ദ സബ്ജക്ട്. സത്യത്തില് അമ്മയ്ക്കൊരു ധർമ്മമുണ്ട്. ആ ധർമ്മം ഇന്ന് എവിടെ അവസാനിച്ചിരിക്കുന്നു എന്നറിയോ? അമ്മയായ എന്റെ മകന്, അല്ലെങ്കിൽ ആ മകളുടെ അമ്മയായ ഞാൻ അവന്റെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ നടത്തേണ്ടേ? അതിന് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതണ്ടേ? അതിന് ഏറ്റവും വലിയ സ്കൂളിൽ പഠിക്കണ്ടേ? ഏറ്റവും വലിയ കോളേജിൽ പഠിക്കണ്ടേ? ആ വലിയ കോളേജിൽ പോവാൻ ഏറ്റവും നല്ല സ്കൂളിൽ പഠിക്കണ്ടേ? ആ നല്ല സ്കൂളിലേക്ക് വിടാൻ ബുദ്ധി വികാസം ഉണ്ടാകണ്ടേ? അത്രയും ബുദ്ധി വികാസം ഉണ്ടാകാൻ ഞാനും കോംപ്ലാനും ഹോർലിക്സും കഴിക്കണ്ടേ? എവിടെയാ നിൽക്കുന്നത്? എൻട്രൻസ് എക്സാമിനേഷനും കോംപ്ലാനും അമ്മയുടെ വയറ്റിൽ കൂടെ കുട്ടിക്ക് പോവാണ് എൻട്രൻസ് എക്സാമിനേഷൻ. ഇന്ന് മൊത്തം അമ്മയുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ, ഏറ്റവും നല്ല സ്കൂളില് ഏറ്റവും അധികം ഫീസ് കൊടുത്ത് ഏറ്റവും കൂടുതൽ നേരം ഒരു പ്രയോജനവും ഇല്ലാത്തത് പഠിപ്പിക്കുക. ചില ഹിസ്റ്ററി അധ്യാപകരെ കാണുമ്പോൾ ചോദിക്കാറുണ്ട്, ഫ്രഞ്ച് റെവല്യൂഷൻ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഫ്രഞ്ച് റെവല്യൂഷൻ മൊത്തത്തിൽ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. ഈ നാടിന്റെ റെവല്യൂഷൻ ഒന്നും പഠിപ്പിക്കാതെ ഫ്രഞ്ചിലുണ്ടായ റെവല്യൂഷൻ അവര് പോലും പഠിക്കാറില്ല. പിന്നെ എന്തിനാ പഠിപ്പിക്കുന്നത്? അതെനിക്ക് അറിഞ്ഞൂടാ സാറേ. ബോസ്റ്റൺ ടീ പാർട്ടിയും പഠിപ്പിക്കാറുണ്ട്. ബോസ്റ്റൺ ടീ പാർട്ടി എന്നാണ് 1728 ആരോ കുറച്ച് ഇംഗ്ലീഷുകാര് അമേരിക്കക്കാര് ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന കപ്പിലെ ചായപ്പൊടി എടുത്ത് വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഈ കുട്ടി അത് പഠിച്ച് മൊത്തത്തിൽ എക്സാമിനേഷൻ എഴുതി. ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ചായ കപ്പല് അതിലെ കപ്പ ചായപ്പൊടി എടുത്ത് കടലിലേക്ക് വലിച്ചെറിഞ്ഞതാണ് ബോസ്റ്റൺ ടീ പാർട്ടി. ഈ കുട്ടി 10 ഇത് പഠിച്ചുകൊണ്ട് എന്താ പ്രയോജനം? ബോസ്റ്റൺ ടീ പാർട്ടി ആണെങ്കിൽ എന്താ, കല്യാണത്തിന്റെ ടീ പാർട്ടി ആണെങ്കിൽ എന്താ, വല്ല പ്രയോജനമുണ്ടോ? അതൊന്നും അറിഞ്ഞുകൂടാ. ഇത് പഠിപ്പിക്കാൻ സിലബസിലുണ്ട്. ഫ്രഞ്ച് റെവല്യൂഷൻ ഉണ്ട്. ലൂയി 14 ഭാര്യയോ ആരോ കയറി പിടിച്ചതിന്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഫ്രഞ്ച് രാജാവായിട്ടിരിക്കുന്ന ലൂയി 14 ജോൺ 12 കയറി തല്ലി. അതോടുകൂടി യുദ്ധം പൊട്ടി പുറപ്പെട്ടു. എന്താ ഇപ്പൊ പുറപ്പെട്ടാലെന്ന്? 300 മുമ്പ് നടന്നതാ. അതിപ്പോ നമുക്കെന്താ ചെയ്യാൻ പറ്റുക? അന്ന് പൊട്ടി പുറപ്പെട്ടു, വേണമെങ്കിൽ വേണ്ടെന്ന് വെക്കാം, വേണ്ടെന്ന് വെച്ചാൽ വേണം. ഇത് മൊത്തം ഈ കുട്ടിയെ കൊണ്ട് പഠിപ്പിച്ച് അവസാനം ജീവിതത്തിൽ എവിടെയെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനം ഇല്ല. അപ്പൊ കുടുംബ ജീവിതത്തില് അമ്മയുടെ ലക്ഷ്യം കുട്ടിയെ എൻട്രൻസ് എഴുതിക്കുക മാത്രമാകരുത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ജീവിക്കാനുള്ള പ്രിപ്പറേഷൻ ജീവിതമല്ല, ജീവിക്കുന്ന അനുഭവമാണ് ജീവിതം. ആ മക്കൾക്ക് മാതൃധർമ്മം അനുഷ്ഠിച്ച് ആചാരങ്ങൾ പഠിപ്പിച്ച് നല്ല രീതിയിൽ ചൈതന്യം കൊടുത്തിരുന്നെങ്കില്, കൊടുക്കുമെങ്കില്, കൊടുക്കാൻ സാധിക്കുമായിരുന്നെങ്കില്, ഒരു കാര്യം ഉറപ്പാ, 10,000 / 20 500 തലമുറകളില് ഭാരതത്തിൽ ഒരു സന്ദേശമുണ്ടായിരുന്നു, മാതൃദേവോ ഭവ പിതൃദേവോ ഭവ. ഈ രണ്ടു വാക്കും പറഞ്ഞിരുന്നത് മക്കളാ. ആരെക്കുറിച്ച്? അവരുടെ അച്ഛനമ്മമാരെ കുറിച്ച്. എന്തുകൊണ്ട് അവർ പറഞ്ഞു? അച്ഛനമ്മമാർ ഈശ്വരന് തുല്യമായ രീതിയിൽ പെരുമാറിയിരുന്നത് കൊണ്ട് മാത്രം ആ മാതൃധർമ്മം ഇന്ന് നമുക്ക് ദിശാബോധം മാറിയിരിക്കുന്നു. പിതൃധർമ്മത്തിന്റെ ദിശാബോധം മാറിയിരിക്കുന്നു. അച്ഛന് ഒറ്റ പ്രിക്കോഷൻ മാത്രമേ ഉള്ളൂ,
അച്ഛൻ വെള്ളം ഓടിക്കുന്നത് മക്കൾ കാണരുത്. അതുകൊണ്ട് മക്കളെ നേരത്തെ ഉറങ്ങാൻ വിടണം, ഇതാണ് മാതൃധർമ്മം. നേരത്തെ തന്നെ മകൻ കിടന്നില്ലെങ്കിൽ അച്ഛൻ വെള്ളമടിക്കുന്ന മകൻ കാണും. എന്നിട്ട് മകനും അച്ഛനെ പോലെ ഫോളോ ചെയ്താലോ എന്ന ഭയം, ഒരു സംശയവും വേണ്ട, അച്ഛനെ പോലെ തന്നെ അച്ഛന്റെ പ്രായമാവുന്നതിന് മുമ്പ് അവൻ ഫോളോ ചെയ്യുമെന്നുള്ളത് ഉറപ്പ്. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഒരു സംശയവും വേണ്ട, അച്ഛൻ അമ്മയെ തല്ലിയെങ്കിൽ മകൻ രണ്ടുപേരെയും തല്ലും. കാരണം പ്രകൃതി നിയമം. അതുപോലെ തന്നെ അപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടത് കുടുംബ ബന്ധത്തിലെ 6 പോയിന്റുകൾ. നമുക്ക് നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കുടുംബ ബന്ധത്തിലെ 6 പോയിന്റുകൾ. മാതൃധർമ്മം, രാവിലെ സൂര്യോദയത്തിന് അരമണിക്കൂർ മുമ്പ് എഴുന്നേൽക്കുന്ന അമ്മ, കിടക്കയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന അമ്മ, രാവിലെ കുളിക്കുന്ന അമ്മ, അടുപ്പത്ത് ഭക്ഷണം പാകം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അടുപ്പ് തൊട്ട് കണ്ണിൽ വെച്ച് എന്റെ മക്കൾക്കും ഭർത്താവിനും ഭക്ഷണം ഉണ്ടാക്കാൻ പോവുകയാണ്, അഗ്നിദേവ പ്രസാദിക്കണമേ എന്ന ആത്മബന്ധം കാണിക്കുന്ന അമ്മ, വീട്ടില് പൂജാമുറിയില് കുളി കഴിഞ്ഞ് വന്ന് നേരെ വിളക്ക് കത്തിച്ചുകൊണ്ട് ഈ കുടുംബത്തിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരമ്മ, പുറത്ത് ഉമ്മറപ്പടി ഉണ്ടെങ്കിൽ അത് എഴുതി വരച്ച് പുറത്തു ചെന്ന് തുളസിക്ക് വെള്ളമൊഴിച്ച് 3 പ്രദക്ഷിണം വെച്ച് ഈ കുടുംബത്തെ രക്ഷിക്കണമേ, വിഷ്ണുപത്നി എന്ന് നമസ്കരിച്ച് വീട്ടിനകത്തേക്ക് വന്ന് ഒരു കപ്പ് ചായ ഉണ്ടാക്കി കുടിച്ച് ഒരു കപ്പ് ചായ ഭർത്താവിനും ഉണ്ടാക്കി മാറ്റിവെക്കുന്ന ആ സംശുദ്ധമായ മാനസികാവസ്ഥയ്ക്ക് വലിയ ഫോറിൻ ട്രേഡ് ഒന്നും ആവശ്യമില്ല. ഒരു കോംപ്ലിക്കേഷനും അതിനകത്തില്ല. വളരെ സിമ്പിൾ. അതായിരുന്നു ഭാരതത്തില് ഒരമ്മയുടെ ധർമ്മം. കുട്ടികൾ എഴുന്നേറ്റ് പഠിക്കാൻ സമയത്ത് അടുത്ത് ചെന്ന് തലോടിക്കൊണ്ട് ഓ നല്ലോണം പഠിക്കണം അമ്മ, എപ്പോഴും കൂട്ടത്തിലുണ്ടാവും, കുറച്ച് കട്ടൻ കാപ്പി തരട്ടെ അമ്മ, അല്ലെങ്കിൽ കുറച്ച് ചായ തരട്ടെ എന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി പഠിപ്പിക്കുന്ന അമ്മ, കുറച്ച് കഴിയുമ്പോൾ തമാശ പറഞ്ഞ് ആ കുട്ടിയെ സന്തോഷിപ്പിക്കുന്ന അമ്മ, ഇടയ്ക്ക് അല്ല കപ്പലണ്ടിയോ കുറച്ച് ചായയോ കൊടുക്കുന്ന അമ്മ, ചോദ്യം ചോദിക്കുന്ന അമ്മ, കുറച്ച് കഴിയാൻ കളിക്കാൻ പോകാൻ അനുവാദം കൊടുക്കുന്ന അമ്മ, ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുന്ന അമ്മ, ഭർത്താവ് ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഷർട്ട് ഊരിയെടുത്ത് മാറ്റിവെച്ച് നല്ല ക്ഷീണം ഉണ്ടല്ലോ മുഖത്ത്, ഇത് കുറച്ച് ചായ കുടിച്ചതിന് ശേഷം ഇനി എവിടേക്കെങ്കിലും പോയാൽ മതി എന്ന് സാത്വിക വാക്കുകൾ പറയുന്ന ഒരമ്മയുണ്ട്. ആ അമ്മ ഇന്ന് മാറി. ഇന്ന് അമ്മയ്ക്ക് എല്ലാത്തിനോടും ദേഷ്യമാണ്. നിനക്ക് എത്ര മാർക്ക് കിട്ടി? എനിക്ക് 49 മാർക്ക് കിട്ടി. അപ്പോഴും നീ ഒരു മാർക്ക് കളഞ്ഞോ? അതായത് 50-ൽ 49 കിട്ടിയതേ, ഒരു മാർക്ക് പോയി. 49-ന്റെയും വില കളഞ്ഞ് ഒരു മാർക്കിന് വേണ്ടി ജീവിച്ച അമ്മ, ആ അമ്മക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ട് കട്ടിലിൽ മരിക്കാൻ കിടക്കുമ്പോൾ വെള്ളം കിട്ടില്ലെന്ന് ഉറപ്പാ, യാതൊരു സംശയവുമില്ല. കാരണം ഈ 49 മാർക്ക് ശ്രദ്ധിക്കാതെ ഒരു മാർക്ക് ശ്രദ്ധിച്ച അമ്മയ്ക്ക് വെള്ളം കിട്ടിയില്ലെങ്കിലും വലിയ ദുഃഖമൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ നന്മകൾ കാണാൻ സാധിക്കാത്ത ഒരമ്മ, അത് മാത്രം കണ്ടിരുന്ന അമ്മയാണ് ഭാരതത്തില്. സത്യത്തിൽ പിതൃകർമ്മത്തിന്റെ ഉദ്ദേശവും അത്. അച്ഛനും അതുപോലെ നന്മകളും തിന്മകളും വിശകലനം ചെയ്ത് പറഞ്ഞുകൊടുക്കുന്ന ഒരമ്മ, ഒരച്ഛൻ, ഇതാണ് ഭാരതത്തിൽ പിതൃധർമ്മം. പിതൃക്കൾക്ക്, അച്ഛന് അമ്മയ്ക്ക് ആചരിക്കാനുള്ള ആചാരങ്ങൾ കോഡിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഭാരതത്തില്. വേഗൊന്നുമല്ല, ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അമ്മ ചെയ്യേണ്ടത് എന്തെല്ലാം, അച്ഛൻ ചെയ്യേണ്ടത് എന്തെല്ലാം, ഭാര്യ ചെയ്യേണ്ടത്, ഭർത്താവ് ചെയ്യേണ്ടത്, പുത്രൻ ചെയ്യേണ്ടത്, പുത്രി ചെയ്യേണ്ടത്. അടുത്ത ലെക്ചറ് ഇവിടെ ഉണ്ടെങ്കിൽ അതിനു മുമ്പ് അത് പ്രിന്റ് ചെയ്ത് വരും. സ്വീകരിക്കാൻ മഹാമനസ്കതയുള്ളവർക്ക് സ്വീകരിക്കാം, നല്ലത് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം, മുഴുവനും സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം. 21-ാം നൂറ്റാണ്ടിലേക്ക് ചേരാത്തതായിട്ട് അതിനകത്തൊന്നുമില്ല. 21-ാം നൂറ്റാണ്ടിലേക്കും യോജിച്ചത് തന്നെയാണ് അതിനകത്തുള്ളത്. എന്ത് വ്യത്യാസം ആ കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നതെന്ന് അറിയാമോ? വെറും സൈക്കോളജിക്കൽ ഈ ചേഞ്ച്, ഒരു ചെറിയ ഡീവിയേഷൻ, അതൊന്ന് കിട്ടിയാൽ മതി. ദിശാബോധം നഷ്ടപ്പെട്ട മാതാവ്, ദിശാബോധം നഷ്ടപ്പെട്ട പിതാവ്, ദിശാബോധം നഷ്ടപ്പെട്ട ഭർത്താവ്, ഭാര്യ, പുത്രൻ, പുത്രി തിരിച്ചു കൊണ്ടുവരാൻ ഭാരതത്തിൽ വിഷമമില്ല. ഒരു ഉദാഹരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാനഡയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയുടെ ആ അടുത്തുള്ള ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടില് കുറെ ലൈറ്റും പ്രകാശവും കുറെയധികം ജോളിയായിട്ട് കണ്ടു. എന്നിട്ട് ഞാൻ വെറുതെ സാധാരണ ഇംഗ്ലീഷ് കാർ അനുവദിക്കാറില്ല, വളരെ ക്ലോസ് ആയതുകൊണ്ട് ചോദിച്ചു, വുഡ് ഈസ് ഹാപ്പനിങ് ദർ എന്ന് ചോദിച്ചു. അപ്പൊ ആ വീട്ടിലെ സ്ത്രീ വന്ന് പറയാ, ഐ ഗോട്ട് എ ന്യൂ ഹസ്ബൻഡ്, എനിക്കൊരു പുതിയ ഭർത്താവിനെ കിട്ടി, ഐ ഗോട്ട് എ ന്യൂ ഹസ്ബൻഡ്, എന്തിന്റെ ശോഭ പറയുന്നറിയാം. അപ്പോഴാണ് അവരുടെ മൂത്ത മകൻ ഡേവിഡ് വരുന്നത്. ഡേവിഡ് ഹൗ ആർ യു, ഹായ് ഡോക്ടർ ഗോപാൽ, ഐ ഗോട്ട് എ ന്യൂ ഫാദർ. എന്ത് കൂളായിട്ടാ പറയുന്നത്, ഭാരതത്തിൽ അധർമ്മമല്ല. യു ഗോട്ട് എ ന്യൂ ഫാദർ? യാ, ഐ ഗോട്ട് മൈ ഫിഫ്ത് ഫാദർ, എനിക്ക് എന്റെ അഞ്ചാമത്തെ അച്ഛനെ കിട്ടി. When you will be getting your sixth father, that she will bring after 2 months. രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് അടുത്ത അച്ഛനെ കൊണ്ടുവരും. ഇതല്ല ഭാരതം. ഇതിലേക്ക് പോയാൽ ഒരു കാര്യം ഉറപ്പ്, 800% rate of increase of AIDS ഉള്ളത് ഭാരതത്തിലാണ്. 800% rate of increase of AIDS ഭാരതത്തിന് അമേരിക്കയാകാൻ സാധ്യമല്ല. ഭാരതത്തിലെ ഭർത്താക്കന്മാർക്ക് അമേരിക്കയിലെ ഭർത്താക്കന്മാരാകാൻ സാധ്യമല്ല. ഭാരതത്തിലെ ഭാര്യമാർക്ക് അമേരിക്കയിലെ ഭാര്യയാകാൻ സാധ്യമല്ല. ഇത്രയെല്ലാം വീമ്പിളക്കുന്ന ചെറുപ്പക്കാരാണുങ്ങളുണ്ടല്ലോ ഇവിടെയുള്ള അമ്മമാരൊന്ന് ഓർക്കുക, അവരെല്ലാം മോഡേൺ വിഷനും എല്ലാം ഉള്ളവരാ. പക്ഷേ അവർ കല്യാണം കഴിക്കാൻ പോകുന്ന ഭാര്യ പെൺകുട്ടിക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്നറിഞ്ഞാൽ ആ പയ്യന്റെ മൊത്തം ശരീരവും മനസ്സും ഔട്ടാകും. അവനവന് എത്ര നശിച്ചാലും ഇരുപതിലും ഞാൻ കല്യാണം കഴിക്കുന്ന പെണ്ണിന് പരിശുദ്ധി പരമകാഷ്ഠയിൽ ഉണ്ടാകണം. സാധിക്കുമെങ്കിൽ 101% എങ്കിലും പരിശുദ്ധി ഉണ്ടാകണം. നമ്മൾ മുഴുവനൊന്നും മാറിയിട്ടില്ല, മാറാനൊന്നും സാധ്യമല്ല. ഒരു ഇന്ത്യക്കാരനും അമേരിക്കക്കാരനാവാൻ സാധ്യമല്ല. അമേരിക്കൻ ആക്സന്റ് എടുത്ത് ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ പോലും നിങ്ങൾക്കാവാൻ സാധ്യമല്ല. നിങ്ങൾ കരയുന്നതും ഭക്ഷണം കഴിക്കുന്നതും സാമ്പാറിന്റെ സ്വാദറിയുന്നതും ഉറങ്ങുന്നതും ചിരിക്കുന്നതും എല്ലാം മലയാളത്തിലാണ്. ഭാരതീയരായിക്കൊണ്ടാണ് ഇംഗ്ലീഷുകാരാവാൻ സാധ്യമല്ല. അതുകൊണ്ട് ദിശാബോധത്തിലേക്ക് തിരിച്ചു വരാൻ ഒരു മൈനർ ടിൽറ്റിംഗ്, മൈനർ മതി, മേജർ ഒന്നും വേണ്ട. ഭർത്താവ് ഭർത്താവിന്റെ, ഭാര്യ ഭാര്യയുടെ, അമ്മ അമ്മയുടെ, അച്ഛനച്ഛന്റെ, പുത്രൻ പുത്രന്റെ, പുത്രി പുത്രിയുടെ ധർമ്മം എന്താണെന്ന് ഒന്നോർമ്മിക്കുക, ഒന്നോർമ്മിപ്പിക്കുക. അവിടെ നമുക്ക് ദിശാബോധം തിരിച്ചു കൊണ്ടുവരാം. രണ്ടാമത്തെ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യാണ്. മൂന്നാമത്തെ ചാപ്റ്റർ സമൂഹത്തിലെ ദിശാബോധം മാറിയിരിക്കുന്നത് ഏത് രീതിയിൽ? നമ്മളുടെ സമൂഹം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം എടുക്കുക, ഏറ്റവും പ്രത്യേകത ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, മുസ്ലിം കമ്മ്യൂണിറ്റി, ഹിന്ദു കമ്മ്യൂണിറ്റി പ്ലസ് രാഷ്ട്രീയക്കാര്, ദിശാബോധം എവിടെ മാറിയിരിക്കുന്നു? ഭാരതത്തില് എന്നും നമ്മൾ പറഞ്ഞിരുന്നു, സഹനാവവതു സഹനൌ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ ആനോ ഭദ്രാ ക്രതവോയം തു വിശ്വതഃ. അർത്ഥം നിങ്ങൾക്കറിയാം, അവസാനത്തെ വാചകത്തിന്റെ അർത്ഥം ആനോ ഭദ്രാ ക്രതവോയം തു വിശ്വതഃ. ലെറ്റ് നോബിൾ തോട്ട്സ്, നന്മ നിറഞ്ഞ ചിന്താധാരകൾ കം ഫ്രം എവ്രിവെയർ ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ എല്ലാ ദിശയിൽ നിന്നും വന്നു ചേരട്ടെ എന്ന് പറഞ്ഞ ആ വിശാല മനസ്കതയോടുകൂടി ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് ഭാരതീയർ പറഞ്ഞിരുന്നു. ഒരിക്കലും ഭാരതീയര് ഭാരതീയാഹ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞിട്ടില്ല, ഹൈന്ദവാഹ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞിട്ടില്ല, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞു. ആ നന്മ നിറഞ്ഞ ചിന്താധാരകളെ മുതലെടുത്തുകൊണ്ട് ഭാരതത്തിലേക്ക് ക്രൈസ്തവ സമൂഹം വരുന്നു. ക്രിസ്ത്യാനികളോട് ഒരു വിദ്വേഷവും എനിക്കില്ല. സമൂഹത്തിൽ ഭാരതം മാറുന്നത് ക്രൈസ്തവ സമൂഹത്തിന്റെ മാത്രം എടുത്തു നോക്കാം. ആദ്യത്തെ സഹസ്രാബ്ദം പാശ്ചാത്യ രാജ്യങ്ങളെ 100% ക്രൈസ്തവൽക്കരിക്കപ്പെട്ടു. രണ്ടാം സഹസ്രാബ്ദം ആഫ്രിക്കൻ കോണ്ടിനെന്റ് കംപ്ലീറ്റ് ക്രിസ്ത്യനൈസ് ചെയ്യപ്പെട്ടു. മൂന്നാം സഹസ്രാബ്ദം ദീപാവലി ദിവസം 2000 പോപ്പ് ഡൽഹിയിൽ വന്ന് വിളക്ക് കത്തിച്ച് ഉദ്ഘാടനം ചെയ്തു. 21st century മൂന്നാം സഹസ്രാബ്ദം ഭാരതത്തെ മതപരിവർത്തനം ചെയ്യാൻ, പൂർണ്ണമായിട്ട് മതപരിവർത്തനം ചെയ്യാൻ 4 post-graduate ഡിഗ്രി വെച്ചുകൊണ്ട് പറയണ 68,000 crore രൂപയുടെ ബഡ്ജറ്റ്, 72 രാഷ്ട്രങ്ങള് ജർമ്മൻ കേന്ദ്രമാക്കി 40 ലക്ഷം ഫുൾ ടൈം വർക്കേഴ്സ്, 2.5 ലക്ഷം നേതാക്കളുടെ കീഴില് ഭാരതത്തെ കൺവെർട്ട് ചെയ്യാൻ പ്രവർത്തിക്കുന്നു. പുറമേ നിന്ന് നോക്കിയാൽ കാണില്ല, അകത്തളങ്ങളിലേക്ക് ഇറങ്ങിയാൽ സാമൂഹികമായിട്ട് സർവ്വതിനെയും സ്വീകരിച്ച ഭാരതീയ സമൂഹം ദിശാബോധം മാറി പാശ്ചാത്യ മതത്തിലേക്ക് കൂലം കുത്തി ഒഴുകുകയാണ്. കണ്ണടച്ച് നാം ഇരിക്കുന്നു, നമുക്ക് ദിശാബോധം തെറ്റി. ഭാരതീയ സംസ്കൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യേണ്ടിയിരുന്നതിന് പകരം ന്യൂനപക്ഷം എന്ന ഒരു പേര് നൽകി ഭാരതീയ രക്തമുള്ള മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും മറ്റൊരു വിഭാഗമാക്കി ആരാധ്യനായ നെഹ്റു ഈ രാഷ്ട്രത്തിലെ ഭൂരിപക്ഷമായ ഹിന്ദുവിന്റെ താടനം ക്രിസ്ത്യാനികൾ കേൾക്കരുത് എന്ന് പറഞ്ഞവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തു. അതിന്റെ പരിണത ഫലം ഭാരതത്തിലിറങ്ങിയ പോപ്പ് പറഞ്ഞു ക്രിസ്ത്യാനികളോട്, ആസ് ലോങ് ആസ് യു ആർ ദി മൈനോറിറ്റി, യൂസ് ദ ബെനിഫിറ്റ് ഓഫ് മൈനോറിറ്റി ഫോർ റൂളിംഗ് ദ മെജോറിറ്റി. വെൻ യു ആർ ബിക്കമിംഗ് ദ മെജോറിറ്റി, യൂസ് ദി പവർ ഓഫ് മെജോറിറ്റി ടു റൂൾ ദ ദെൻ മൈനോറിറ്റി. അർത്ഥം വളരെ ക്ലിയറാ. നിങ്ങൾ എത്ര വർഷക്കാലം, എത്രത്തോളം കാലം ന്യൂനപക്ഷമായിരിക്കുന്നുവോ അത്രയും കാലം ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ ഉപയോഗിച്ച് ഭൂരിപക്ഷത്തെ ഭരിക്കുക. നിങ്ങൾ ഭൂരിപക്ഷമായാൽ ഭൂരിപക്ഷത്തിന്റെ അധികാരം ഉപയോഗിച്ച് അപ്പോഴത്തെ ന്യൂനപക്ഷത്തെ ഭരിക്കുക. മൊത്തം ഹൈറേഞ്ച് കുരിശാണ് 7 സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് പൂർവോത്തര ഭാരതം. നിങ്ങൾക്ക് അവിടെ ചെന്ന് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ സാധ്യമല്ല. ഗവൺമെന്റിന്റെ സ്പെഷ്യൽ പെർമിഷൻ വേണം നാഗാലാൻഡിലേക്ക് പോകാൻ, അവിടെ ചെന്ന് ഒരു മിനിറ്റ് ഒരു ദിവസം ജീവിക്കാൻ. അവരുടെ തനതായ സംസ്കൃതി ക്രൈസ്തവ സംസ്കൃതിയാ. അവരോട് ചോദിക്കുക, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? വി ആർ ഗോയിങ് ടു ഇന്ത്യ. What do you mean by you are going to India? Yes, we are not Indians. Our culture is different. We never worship the Hindu gods. We have got our own entity. എന്ന് അവർ പറയും. ഒരു ന്യൂനപക്ഷത്തെ ക്രൈസ്തവരെ വളർത്തി 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 ഒരിക്കലും വളർത്തരുത് എന്ന് പറയുന്നില്ല. ഭാരതത്തിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ട് അത്യുജ്വലമായ സംസ്കാരത്തിന്റെ അവകാശികളല്ല ഞങ്ങള് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന രീതിയില് സനാതനധർമ്മത്തെ പുച്ഛിക്കാനും അവഹേളിക്കാനും അതുപോലെ നികൃഷ്ടമായ രീതിയില് വിവരിക്കാനും സാധിച്ചുകൊണ്ട് ഓരോ സ്കൂളിലും കുട്ടികളെ പ്രയറിന് നിർത്തി കണ്ണടയ്ക്കാൻ പറഞ്ഞ് ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ അമേരിക്കയിൽ കൊണ്ടുപോയി അന്ധവിദ്യാലയം ഞങ്ങൾ നടത്തുകയാണ്, ഭാരതത്തിലെ 20% കുട്ടികള് അന്ധന്മാരാണ്, ലെപ്രസി പേഷ്യൻസ് ആണ്, അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഡൊണേഷൻ തരണമെന്ന് പറഞ്ഞ് ഈ സ്കൂളിലേക്ക് ഡൊണേഷൻ മേടിച്ചിട്ടാണ് ഇവിടേക്ക് ഫ്ലോ ചെയ്യുന്ന ഡോളർ. ബ്രദർ ദിനകരൻ, അദ്ദേഹത്തിന്റെ മകൻ, രണ്ടുപേരും ഉണ്ടാക്കിയിരിക്കുന്ന കോളേജ് എത്ര വലിപ്പമുണ്ടെന്ന് ഒന്ന് കോയമ്പത്തൂരിൽ ചെന്ന് നോക്കുക. ആ ദിനകരൻ എന്ന സുവിശേഷ പ്രസംഗികൻ ഡോക്ടർ ദിനകരൻ 4,800 ഹെക്ടർ ലാൻഡ്, അസാധാരണമായ കോളേജ് കോംപ്ലക്സ്, അതിന്റെ തൊട്ടടുത്തുള്ള ചിന്മയാ മിഷൻ സെന്ററിലേക്ക് പോകാൻ കഴിഞ്ഞ ആഴ്ച ഭാഗ്യം കിട്ടി. ഈ നാടിനെ അവഹേളിച്ചുകൊണ്ട് അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് അപച്യുതി പരത്തിക്കൊണ്ട് ഇവിടത്തെ ക്രൈസ്തവ വിഭാഗത്തില് ഒരു വിഭാഗം ലോകമെമ്പാടും ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. അറിഞ്ഞുകൊണ്ട് ഈ പറയുന്ന പ്രഭാഷണം റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. ആ സനാതനധർമ്മത്തിന്റെ രക്തമുള്ള ക്രിസ്ത്യാനികളെ മെയിൻ സ്ട്രീമിൽ നിന്ന് ദിശാബോധം തെറ്റിച്ച് നാം മാറ്റി അവർക്കെല്ലാം ഇന്ന് അധികാരം. അതിന്റെ കൂട്ടത്തില് കോൺഗ്രസ് നിൽക്കുന്നു, അതിന്റെ കൂട്ടത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുന്നു, അതിന്റെ കൂട്ടത്തില് BJP നിൽക്കുന്നു. ഒരു ക്രിസ്ത്യൻ മന്ത്രിയെ കൊണ്ടുവന്നാൽ ക്രിസ്ത്യാനിയുടെ വോട്ട് കിട്ടുമെന്ന് പറഞ്ഞ് ഒരു പുതിയ മന്ത്രിയെ BJP കൊണ്ടുവന്നു. അടുത്ത ദിവസം അദ്ദേഹം ഛത്തീസ്ഗറിലെ ഒരു ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റി ഉദ്ഘാടനം ചെയ്തു ഈശ്വരാനുഗ്രഹം കൊണ്ട്, ഇവിടെയല്ല ഛത്തീസ്ഗറിൽ. അപ്പൊ ഇതെല്ലാം
എന്തിനു വേണ്ടിയിട്ട് ഈ ക്രിസ്ത്യാനികളെ മെയിൻ സ്ട്രീമിൽ നിന്ന് മാറ്റി ന്യൂനപക്ഷം എന്ന് പറഞ്ഞവരെ വേർതിരിച്ചു വെച്ചു? ഇത് ഒഴിവാക്കാമായിരുന്നില്ലേ? മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരായിരുന്നില്ലേ? ഇന്ന് നിങ്ങൾ ഒമാനിൽ പോയാൽ, ദുബായിയിൽ പോയാൽ, അതുപോലെ ഷാർജയിൽ പോയാൽ നിങ്ങൾക്ക് അവിടുത്തെ സുൽത്താന്റെ പടം വെക്കാതിരിക്കാൻ സാധ്യമല്ല. ഇന്ത്യൻ പ്രസിഡന്റിന്റെ പടം പോലും അവിടുത്തെ സുൽത്താന്റെ പടത്തിന്റെ കൂട്ടത്തിൽ വെക്കാൻ സാധ്യമല്ല. അവർക്ക് നിർബന്ധമുണ്ട്. അവിടുത്തെ മുസ്ലിങ്ങൾക്ക് അതാകാമെങ്കിൽ ഈ രാഷ്ട്രത്തിലെ ഹിന്ദുക്കൾക്ക് എന്തുകൊണ്ടായിക്കൂടാ? അമേരിക്കയിൽ ചെന്നാൽ എബ്രഹാം ലിങ്കന്റെ പടം വെക്കണമെന്ന ഓർഡർ വന്നാൽ നിങ്ങൾക്ക് വെച്ചേ മതിയാകൂ. ഭാരതത്തില് ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയും പടം ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വെക്കണ്ട. ഈ നാടിന്റെ പൈതൃകം അവർക്ക് ബാധകമല്ല. അവർ തികച്ചും വ്യത്യസ്തരാണ്. എന്തു വേണമെങ്കിലും പഠിപ്പിക്കാം. സുപ്രീം കോടതിയെ ഞെട്ടിച്ചൊരു സംഭവം നമ്മളുടെ തെക്കൻ കേരളത്തില് ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങി. മെഡിക്കൽ കോളേജിലെ എൻട്രൻസ് എക്സാമിനേഷനില് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ബൈബിളിനെ മാത്രം ആസ്പദമാക്കിയിട്ട്, രണ്ട് ക്വസ്റ്റ്യൻ അല്ല, എട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളതില് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ പ്യുവർലി ബൈബിളിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ് അവിടെ സംഭവിച്ചത്. അത് പറ്റില്ല എന്ന് പ്രതിഷേധിച്ചപ്പോൾ അവർ പറഞ്ഞു, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ഏത് ടെസ്റ്റ് ഇടണമെന്ന് തീരുമാനിക്കാനുള്ളത് ക്രിസ്ത്യാനികളാണ്, നിങ്ങളല്ല തീരുമാനിക്കാനുള്ളത് എന്ന് ഭംഗിയായിട്ട് നാലകത്ത് സൂപ്പിയോട് പറഞ്ഞു. വളരെ ഭംഗിയായിട്ട് അവർ പറയാനുള്ളത് പറഞ്ഞു. അപ്പോൾ ഭാരതം ഇവിടെ നിൽക്കുന്നു. ഇവിടെ ഒന്ന് രണ്ട് അറ്റാക്ക് ക്രിസ്ത്യൻസിന് ഏൽക്കേണ്ടി വന്നപ്പോൾ ഒരു നാലു പേര് ഇവിടെ നിന്ന് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റിന്റെ അടുത്ത് ചെന്ന് കംപ്ലൈന്റ് ചെയ്തു, ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് ഹിന്ദുക്കളിൽ നിന്ന് അറ്റാക്ക് ഏൽക്കുന്നു. ആരാ അമേരിക്കൻ പ്രസിഡന്റ്? ഇവരുടെ അപ്പൂപ്പനാ. അമേരിക്കൻ പ്രസിഡന്റ് ഇവരെ പ്രൊട്ടക്ട് ചെയ്യോ? ഈ ദേശത്തിനകത്ത് ജീവിച്ച ഈ രക്തത്തിന്റെ ആൾക്കാര്, ഇവിടത്തെ പൗരന്മാര്, ഇവിടത്തെ വോട്ടവകാശികള്, ഇവിടെ ജനിച്ച്, ഇവിടെ ചോറ് തിന്ന്, ഇവിടെ വളർന്ന്, ഇവിടെ മരിക്കുന്നവർക്ക് ഇവിടെ ഉള്ള പ്രശ്നത്തിന് കംപ്ലൈന്റ് പറയാൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ അടുത്തേക്ക് പോകേണ്ടി വരുന്നു എങ്കില് ഭാരതത്തിന് സാമൂഹിക വ്യവസ്ഥിതിയില് ഈ ന്യൂനപക്ഷത്തിന്റെ കാര്യത്തിൽ ദിശാബോധം തെറ്റിയിട്ടുണ്ട്, ഉള്ളതില്ലാതെയായിട്ടുണ്ട്. അടുത്തത് അത് തന്നെ മുസ്ലിമിന്റെ കാര്യത്തില്. ഈ നാടിന്റെ പൈതൃകം ചന്ദനപ്പൊട്ട് ഞങ്ങൾ പൊട്ടേ തൊടില്ല, വിളക്ക് കത്തിക്കില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സംസ്കാരമുണ്ട്. എന്ത് സംസ്കാരം? മിഡിൽ ഈസ്റ്റിൽ പോയാൽ ഓരോ ഹിന്ദു ആക്ടിവിറ്റിയെയും ഓരോ ഹിന്ദുക്കളുടെ ആക്ടിവിറ്റിയെയും ഒറ്റിക്കൊടുക്കുന്നത് കേരളത്തിലെ മലയാളികളായ മുസ്ലിങ്ങളാണ്. അവിടുത്തെ അറേബ്യക്കാരോടും ദുബായിലെ പോലീസിനോടും പാകിസ്ഥാനി പോലീസിനോടും ഈ നാടിന്റെ ഹിന്ദുക്കളെ സ്വന്തം സഹോദരന്മാർക്കെതിരെ പോലീസില് കംപ്ലൈന്റ് കൊടുക്കുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളാണ്, മറ്റാരുമല്ല. സ്വന്തം രാഷ്ട്രത്തിലെ സഹോദരന്മാരോട് വിപരീതമായി പെരുമാറാൻ പാകത്തിന് ഇവർക്ക് മാനസികാവസ്ഥ ഉണ്ടാക്കിയത് ആര്? ദിശാബോധം എവിടെ തെറ്റി? ഇന്ന് മുസ്ലിം ലീഗ് ഇന്ന് കമ്മ്യൂണൽ അല്ല, കേരള കോൺഗ്രസ് കമ്മ്യൂണൽ അല്ല, കുരിശ് കമ്മ്യൂണൽ അല്ല, അതുപോലെ ചന്ദ്രക്കല വർഗീയമല്ല, ബൈബിള് വർഗീയമല്ല, അതുപോലെ തന്നെ ഖുറാൻ വർഗീയമല്ല. ഓംകാരം വർഗീയമാണ്, വേദം വർഗീയമാണ്, സംസ്കൃതം വർഗീയമാണ്, സോമയാഗം വർഗീയമാണ്, കാവ്യവസ്ത്രം വർഗീയമാണ്, ചന്ദനപ്പൊട്ട് വർഗീയം. ഈ നാട്ടിൽ ജനിച്ചതെല്ലാം വർഗീയം, വിദേശത്ത് നിന്ന് വന്നതൊന്നും വർഗീയമല്ല. ദിശാബോധം തെറ്റിയിട്ടില്ലേ നമുക്ക്? ഇത് തിരുത്താൻ പറ്റുമോ ഇനി? ഇപ്പോൾ നിങ്ങളൊരു കാർ ഓടിച്ച് തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ പോവുക, മൊത്തം മുസ്ലിം സ്ത്രീകള് പർദ്ദയിട്ടാണ് കഴിഞ്ഞ 7 മാസത്തിൽ വന്ന മാറ്റം. എന്താ ലക്ഷ്യം? അടുത്ത 20 വർഷം കൊണ്ട് ലോക ജനതയില് 50% മുസ്ലിങ്ങളാക്കുക. അടുത്ത 20 വർഷം കൊണ്ട് ലോക ജനതയില് 50% മുസ്ലിങ്ങളാക്കുക. സർവശക്തിയും ഉപയോഗിച്ച് ഇവിടെ NDFഉം PDPയും മുസ്ലിം ലീഗും ഒന്നും വ്യത്യാസമില്ല. ഇടതുപക്ഷത്തിലുള്ള മുസ്ലിങ്ങളും വലതുപക്ഷത്തിലുള്ള മുസ്ലിങ്ങളും മധ്യപക്ഷത്തിലുള്ള മുസ്ലിങ്ങളും ഒരു വ്യത്യാസവുമില്ല. ഞാനല്ല പറഞ്ഞത്, AK ആന്റണി എങ്ങനെയാ അദ്ദേഹം പറഞ്ഞത്? മാറാട് കൊല നടന്നപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടവര് മുസ്ലിം ലീഗുകാർ മാത്രമല്ല, എല്ലാ പാർട്ടിക്കാരുമുണ്ട്. പക്ഷെ ഒറ്റ മതക്കാരേ ഉള്ളൂ. അവിടത്തെ കൊലയില് അറസ്റ്റ് ചെയ്യപ്പെട്ടത് എല്ലാ പാർട്ടിക്കാരുമുണ്ട്, ഒറ്റ മതക്കാരേ ഉള്ളൂ. അതിന്റെ അർത്ഥം എൽ ഡി എഫിലെ മുസ്ലിം, യു ഡി എഫിലെ മുസ്ലിം, എം ഡി എഫിലെ എന്നുവെച്ചാൽ മിഡിൽ മധ്യം മധ്യ പാർട്ടി, എം ഡി എഫിലെ മുസ്ലിങ്ങള് ഒരുമിച്ച് ഹിന്ദുവിനെ തല്ലാൻ ചേർന്നു. ശബരിമലയിലേക്ക് പോകുന്ന ഹിന്ദുക്കളെ തല്ലിയവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഹോം മിനിസ്ട്രി എൻക്വയറി നടത്തിയപ്പോൾ എല്ലാ പാർട്ടിക്കാരുമുണ്ട്. അത് കാരണം ആരെയും കുറ്റം പറയേണ്ട. അതിന്റെ അർത്ഥം എല്ലാ പാർട്ടിയിലുള്ള മുസ്ലിങ്ങള് ശബരിമലയിലേക്ക് പോകുന്നവരെ തല്ലാൻ ഒരുമിച്ച് വന്നു. ഈ ശബരിമലയിലേക്ക് പോയവരാണോ ബാബരി മസ്ജിദ് പൊളിച്ചത്? അവിടെ എന്തെങ്കിലും പൊളിച്ചിട്ടുണ്ടെങ്കിൽ ഇവരാണോ ഉത്തരവാദി? അപ്പോൾ ഒരു കാര്യം ഉറപ്പ്, സാമൂഹിക വീക്ഷണത്തില്, സാമൂഹിക ദർശനത്തില് ഭാരതത്തിന് ദിശാബോധം 100% തെറ്റി. 100% ഉത്തരവാദിത്വം ജവഹർലാൽ നെഹ്റുവിനാണ്, യാതൊരു സംശയവും അതിനില്ല. അറിഞ്ഞാണ് ഞാൻ ആ വാക്കുപയോഗിച്ചത്, മറ്റൊരു കാരണവശാലും വികാരത്തിന്റെ പുറത്തല്ല പറഞ്ഞത്. കാരണം ഇവിടെ ഓരോരുത്തരെ വളർത്തിക്കൊണ്ടുവരാൻ പഞ്ചാബികളോട് നെഹ്റു പറഞ്ഞു, നിങ്ങൾ ഭാരത സ്വാതന്ത്ര്യത്തിന് വേണ്ടി പരിധിക്കപ്പുറം പ്രവർത്തിച്ചത് കൊണ്ട് പഞ്ചാബികൾക്ക് എപ്പോഴും മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ബഡ്ജറ്റിനേക്കാൾ 1.7 ഇരട്ടി ഉണ്ടായിരിക്കും. അവര് വളരെ ഹാപ്പി. ജമ്മു കാശ്മീരിൽ പറഞ്ഞു, നിങ്ങൾ മുസ്ലിങ്ങളായതുകൊണ്ട് നിങ്ങളുടെ സംസ്കാരം നിലനിർത്താൻ നിങ്ങൾക്ക് വേറൊന്ന്. നാഗാലാൻഡുകാരോട് പറഞ്ഞു, നിങ്ങൾ ക്രിസ്ത്യാനികളായതുകൊണ്ട് നിങ്ങളുടെ സംസ്കാരത്തിന് മാറ്റം വരാതിരിക്കാൻ നിങ്ങൾക്ക് വേറൊന്ന്. എന്തിനിത് ചെയ്തു? ഈ സമൂഹത്തെ എന്തിനു വെട്ടിത്തിരിച്ചു വേർപെടുത്തി? നമുക്ക് ദിശാബോധം തെറ്റി. എന്റെ കുടുംബാംഗങ്ങളെ, ഒത്തിരി തെറ്റിയിട്ടുണ്ട് നമുക്ക്. അതുകൊണ്ട് ക്രിസ്ത്യൻ മുസ്ലിം, അടുത്തത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരെ ഒന്ന് നോക്കുക. ഇവിടുത്തെ ബുദ്ധിജീവികളുണ്ട്, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളുടെ മുത്തങ്ങ എന്ന് പറയുന്ന ഹൈറേഞ്ച് ഏരിയയില് കുറെ കാടിന്റെ മക്കൾക്ക് അസാധാരണമായ വേദന ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ഉണ്ടായി. ഇവിടുത്തെ ബുദ്ധിജീവികള് പ്രതികരിച്ചു. ജസ്റ്റിസ് കൃഷ്ണയ്യര്, ONV കുറുപ്പ്, സുകുമാർ അഴീക്കോട്, സക്കറിയ, പി ഗോവിന്ദപിള്ള 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ എങ്കിലും, VS അച്യുതാനന്ദനും പ്രതികരിച്ചു. എല്ലാവരും, ഇവരെല്ലാം പ്രതികരിച്ചു. കാടിന്റെ മക്കൾക്ക് വേദനിച്ചപ്പോൾ ഈ ബുദ്ധിജീവികൾ പ്രതികരിച്ചല്ലോ എന്ന ഒരു സമാധാനമാണ് അന്ന് തോന്നിയത്. അന്ന് ONV കുറുപ്പ്, ജസ്റ്റിസ് കൃഷ്ണയ്യര് എറണാകുളത്ത് നിന്നാ സംസാരിക്കുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. TVയിലൂടെ പറഞ്ഞു, ഈ പാവപ്പെട്ടവരുടെ മാനുഷിക അവകാശത്തെ ധ്വംസിച്ചത് എത്ര വേദനാജനകമാണ് എന്ന്. സമാധാനം തോന്നി, ബുദ്ധിജീവികൾ പ്രതികരിച്ചല്ലോ. 8 പേരെ മാറാട് പച്ചയ്ക്ക് നുറുക്കി കൊന്നപ്പോൾ ജസ്റ്റിസ് കൃഷ്ണയ്യർ ഒന്നും പറഞ്ഞില്ല, ONV കുറുപ്പ് ഒന്നും പറഞ്ഞില്ല, P ഗോവിന്ദപിള്ള ഒന്നും പറഞ്ഞില്ല, സക്കറിയ ഒന്നും പറഞ്ഞില്ല. ഇവരുടെ ബുദ്ധി എവിടേക്കാ പോയത്? എന്തുകൊണ്ട് ഇവർ പ്രതികരിച്ചില്ല? മനുഷ്യന് വേദനിച്ചാൽ ഒരേ രീതിയിൽ പ്രതികരിക്കേണ്ട ഈ ബുദ്ധിജീവികള് ചത്തതാരാണ്, ഏത് മതക്കാരാണ്, ഏത് പാർട്ടിക്കാരാണെന്ന് നോക്കിയിട്ടാണോ ബുദ്ധിജീവികൾ പ്രതികരിക്കേണ്ടത്? അങ്ങനെയാണ് അവർ പ്രതികരിച്ചത്. ഒറീസയില് 4 ഓസ്ട്രേലിയൻ മിഷണറിമാരെ വണ്ടിക്കകത്ത് ചുട്ടുകൊന്നപ്പോൾ ഈ ബുദ്ധിജീവികൾ പ്രതികരിച്ചു. അന്നും മനസ്സിൽ സമാധാനം തോന്നി, ചാരിതാർത്ഥ്യം തോന്നി. കാരണം ഭാരതത്തിനകത്ത് ഒരു വിദേശി കുടുംബം പച്ചയ്ക്ക് ചുട്ടുകരിക്കപ്പെട്ടതിന്റെ വേദന, അതിന്റെ 16 ഇരട്ടി, 4 × 16, 64 പേരെ ഗോത്രയില് തീവണ്ടിക്കകത്ത് മണ്ണെണ്ണ ഒഴിച്ചു കൊന്നപ്പോൾ ഒറ്റ ബുദ്ധിജീവിയും അവിടെയും പ്രതികരിച്ചില്ല. എന്തേ ഇവർക്ക് പ്രതികരിക്കാൻ വിഷമം? കൊന്നവരച്ഛനമ്മമാരുടെ മക്കളല്ലേ? ചത്തവരച്ഛനമ്മമാരുടെ മക്കളല്ലേ? എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? ഒറ്റ കാരണം, മാറാട് കൊന്നത് മുസ്ലിങ്ങള്, ഗോത്രയിലും കൊന്നത് മുസ്ലിങ്ങള്. മുസ്ലിങ്ങളെ എതിർത്ത് പറയാൻ ഈ ബുദ്ധിജീവികൾക്ക്, ഈ കൃഷ്ണയ്യർക്ക്, ഈ ONV കുറുപ്പിന്, ഈ സുകുമാരൻ അഴീക്കോടിന്, ഇതുപോലെയുള്ളവർക്കെല്ലാം വിഷമമുണ്ട്. ഇവരെല്ലാമാണ് ബുദ്ധിജീവികൾ എന്ന് പറയുന്നത്. ജസ്റ്റിസ് കൃഷ്ണയ്യർ സാറെ, ONV കുറുപ്പ് സാറെ, സുകുമാരൻ അഴീക്കോട് സാറെ, നിങ്ങളെ കുറിച്ച് കാടിന്റെ മക്കളുടെ നേതാവ് ജാനകി ഒരു വാക്ക് പറഞ്ഞു. ജാനു, നല്ലൊരു വാക്ക്. ഞങ്ങൾക്ക് സംരക്ഷണം വേണ്ടത് വന്യജീവികളിൽ നിന്നല്ല, ബുദ്ധിജീവികളിൽ നിന്നാണ്. അതാണ് കറക്റ്റ്. നിങ്ങളെ കുറിച്ച് അവര് പറഞ്ഞത്, നിങ്ങൾക്ക് ദിശാബോധം തെറ്റി. ഭാരതത്തിലെ 102 കോടി ജനതയെ അതിൽ ഹിന്ദുവും മുസ്ലിമും അതുപോലെ ക്രിസ്ത്യാനിയും ഉണ്ട്. ആർക്ക് വേദനിച്ചാലും നിങ്ങൾ സത്യം പറയണമായിരുന്നു. അതാണ് ബുദ്ധിജീവിയുടെ ലക്ഷ്യം. നിങ്ങൾ അടുത്ത മന്ത്രിസഭയിലെ കസേര നോക്കിയിട്ടാണ് നിങ്ങൾ സത്യവും അസത്യവും പറയുന്നത് എങ്കിൽ നിങ്ങളെ ബുദ്ധിജീവി എന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്തേ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം അതിന് നിങ്ങൾ അർഹിക്കുന്നില്ല. നമുക്ക് വീക്ഷണം തെറ്റിയില്ലേ? മാത്രമല്ല, അഹമ്മദാബാദില് ഓരോ കൊലയും നടന്നപ്പോൾ, അതിന് ഗോദ്രയിൽ നടന്നത്, ജസ്റ്റിസ് കൃഷ്ണയ്യർ മിണ്ടിയില്ല. മറ്റു കൊലകളെ കുറിച്ച് പ്രതികരിച്ചത് ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ ചിത്രം മിഡിൽ ഈസ്റ്റില് 24 മണിക്കൂറും കാണിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഒമാനില്, ദുബായില്, ഷാർജയില്, അതുപോലെ ബഹ്റിനില്, കുവൈറ്റില് ജസ്റ്റിസ് കൃഷ്ണയ്യരെ കാണിച്ചുകൊണ്ട്, കൃഷ്ണയ്യർ എന്ന് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും, കാരണം കൃഷ്ണ എന്ന വാക്കുണ്ട്, ഹിന്ദുവാണെന്നറിയാം. ഒരു ഹിന്ദു മുസ്ലിമിനെതിരെ നടക്കുന്നത്, ആക്രോശിക്കുന്നത് കണ്ടപ്പോൾ, ഭാരതത്തിൽ നടക്കുന്നത് മൊത്തം മുസ്ലിം പള്ളികളെ ഇടിച്ച് തകർക്കുകയും മുസ്ലിങ്ങളെ നശിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് എന്ന വികാരം അവിടെ ഉണ്ടാക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചു. അത് തെറ്റാണ്. സത്യസന്ധമായി നിങ്ങൾ പറയേണ്ടിയിരുന്നു. ഈ രാഷ്ട്രത്തിന്റെ മുഖം വികൃതമാക്കിയാണ് നിങ്ങൾ ഈ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചത്. സത്യം പറയണമായിരുന്നു. സത്യം പറയുമ്പോൾ അതിൽ ഇഷ്ടപ്പെടുന്നതുണ്ടാകാം, ഇഷ്ടപ്പെടാത്തതുണ്ടാകാം, രണ്ടും നോക്കി വേണ്ടിയിരുന്നു പറയേണ്ടിയിരുന്നത്. അത് പറഞ്ഞില്ല. ഭാരതീയർക്ക്, ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ഭാരതീയർക്ക് ദിശാബോധം തെറ്റിയിട്ടുണ്ട്. സാമൂഹിക ദിശാബോധം തെറ്റിയതില് ക്രൈസ്തവ മതത്തിന്, മുസ്ലിങ്ങൾക്ക്, അതുപോലെ തന്നെ ഇവിടുത്തെ ബുദ്ധിജീവികൾക്ക്, അതുപോലെ ഇവിടുത്തെ യുക്തിവാദികൾക്ക്, ഈ ഖുറാനിലേക്ക്, വെളിച്ചത്തിലേക്ക് എന്ന പോസ്റ്റർ ഭാരതം മൊത്തം വന്നപ്പോൾ ഒരു യുക്തിവാദിയും പ്രതികരിച്ചില്ല. യുക്തിവാദിക്ക് ദിശാബോധം തെറ്റിയിട്ടുണ്ട്. ഇവിടത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ദിശാബോധം തെറ്റിയിട്ടുണ്ട്. കാരണം അവർക്ക് ഇന്നും പറയാനുള്ളത്, ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇ കെ നായനാർ 10ാം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ, പി എസ് അച്യുതാനന്ദൻ 7ാം ക്ലാസ്സും, കരുണാകരൻ 10ാം ക്ലാസ്സിൽ 3 മാസവും, അതിൽ കൂടുതൽ മുമ്പോട്ട് പോയിട്ടില്ല. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക്, ഈ 3.2 കോടി ജനതയ്ക്ക് നേതൃത്വം നൽകുന്നവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എത്ര നമ്പർ കസേര ഈ അസംബ്ലിയിൽ തികയ്ക്കാം അത്രയും എടുക്കുക. അതിൽ ആരുടെയും കൂട്ടത്തിൽ പോകാം, ആരുടെയും നേതൃത്വത്തിൽ എടുക്കാം. ഇവർ അമ്പലത്തിലേക്ക് പോകുന്നത്, ഭസ്മം തൊടുന്നത്, കുറി തൊടുന്നത്, അത് മാത്രമേ ഇവർക്ക് വർഗീയമുള്ളൂ. ഏതോ ഗതികേടിന് പി ഗോവിന്ദപിള്ള മലയാളപ്പുഴ ക്ഷേത്രത്തിൽ പോയി. അവിടെ പോയിട്ട് ആരൊക്കെയോ കണ്ട് ഫോട്ടോയും എടുത്തു. അപ്പൊ അദ്ദേഹം ഉറക്കെ ആദ്യത്തെ സത്യം പറഞ്ഞു, ഭാര്യയ്ക്ക് വേണ്ടിയാ ഞാൻ അമ്പലത്തിൽ പോയത് എന്ന്. അപ്പൊ എന്റെ മനസ്സിൽ തോന്നിയ ഒരു ചെറിയ സംശയം, ഈ 10-52 വർഷം നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ച ഭാര്യയെ മാറ്റാൻ പറ്റാത്ത ആളാ നിങ്ങൾ ഈ സമൂഹത്തെ മാറ്റാൻ പോകുന്നേ? 10-52 വർഷക്കാലം നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ച ഒരു സ്ത്രീ, ഒരു സാധാരണ സ്ത്രീ, അവരെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ 74ാം ജന്മദിനത്തിന് ഒരു TV ചാനലില് ഒരു ചാനൽ റെപ്രസെന്റേറ്റീവിന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു, ഈ 74ാം ജന്മദിനത്തില് അങ്ങക്ക് എന്തു തോന്നുന്നു പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ? പി ഗോവിന്ദപിള്ളയല്ലേ പച്ചമാങ്ങ മേടിച്ച മാതിരി അദ്ദേഹം ഒരു സത്യം പറഞ്ഞു. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ശൂന്യതയാണ് അനുഭവപ്പെടുന്നത് എന്ന്. ഗോവിന്ദപിള്ള സാറേ, മിനിഞ്ഞാന്ന് മുതൽക്ക് മുമ്പോട്ട് നോക്കുമ്പോഴും അങ്ങക്ക് ശൂന്യതയാണ്. എത്ര കൃത്യമായിട്ട് ഈ നാട് റിയാക്ട് ചെയ്തു. പുറകോട്ടും മുമ്പോട്ടും നോക്കുമ്പോ ശൂന്യത. ഒരു കാര്യം ഉറപ്പാ, നിങ്ങളും നിങ്ങളുടെ പാർട്ടിക്കാരും SFIയിലൂടെയും DYFIയിലൂടെയും ഈ നാടിന്റെ പൈതൃകത്തെ പുച്ഛിക്കാനും അവഹേളിക്കാനും ചെയ്തതെല്ലാം പഠിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. 7 ജന്മം നിങ്ങൾ നരകിച്ചാലും നിങ്ങൾക്ക് മോക്ഷം കിട്ടില്ല. അത്രയും അധികം ഈ നാടിനെതിരെ നിങ്ങൾ പുച്ഛിച്ചിട്ടുണ്ട്, അവഹേളിച്ചിട്ടുണ്ട്. ഈ സംസ്കാരത്തെ നിങ്ങൾക്ക് ദിശാബോധം തെറ്റിയിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ പോസ്റ്ററില് നാരായണ ഗുരുവിനെയോ വിവേകാനന്ദനെയോ വെക്കും. അടുത്ത വർഷവും പിന്നത്തെ വർഷവും കഴിയുമ്പോൾ നിങ്ങൾ മാർക്സിനെയും ഏംഗൽസിനെയും മൊത്തം മാറ്റി സായിബാബയെയും മാതാ അമൃതാനന്ദമയ്യയെയും വെക്കുമെന്നുള്ളത് ഉറപ്പാ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ മാറ്റം നിങ്ങളുടെ ദിശാബോധം എവിടെ ചെന്നെത്തിക്കും എന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇന്ത്യയെ റഷ്യയാക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല, ഇന്ത്യയെ ചൈനയാക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങളുടെ അപ്പൂപ്പന്മാരെ വിചാരിച്ചിട്ട് സാധിക്കാത്തതാണത്. ഈ നാടില് എന്നും യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം. അത്രയും വരിയുടെ അർത്ഥം ഞാൻ പറയുന്നില്ല. ധർമ്മ സംസ്ഥാപനാർത്ഥായ, ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ, കാലാകാലങ്ങളില് ഈ രാഷ്ട്രത്തിന്റെ സംസ്കാരം പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ഈ രാഷ്ട്രം അകത്ത് നിന്ന് ചൈതന്യത്തെ കൊണ്ടുവരും. നിങ്ങൾ ആര് വിചാരിച്ചാലും അത് തടയാൻ സാധ്യമല്ല. നിങ്ങൾക്ക് ദിശാബോധം തെറ്റി. ഭാരതത്തിലെ ന്യൂനപക്ഷത്തിന്, ന്യൂനപക്ഷങ്ങൾക്ക്, യുക്തിവാദികൾക്ക്, ബുദ്ധിജീവികൾക്ക്, ഇടതുപക്ഷത്തിന്, അതുപോലെ തന്നെ വലതുപക്ഷത്തിനും മധ്യപക്ഷത്തിനും തെറ്റിയിട്ടുണ്ട്. മധ്യപക്ഷക്കാര് ഒരു കാവിയും കാവിക്കൊടിയും പിടിച്ചുകൊണ്ട് ഞങ്ങളാണ് ഭാരതത്തിന്റെ പൈതൃകത്തിന്റെ അവകാശികൾ എന്ന് പറയുമ്പോൾ എന്തറിയാം ഈ നാടിനെ കുറിച്ച്? അതൊന്ന് നോക്കണ്ടേ? ഈ കൊടി പിടിച്ച് നടന്നാൽ ഭാരതത്തിന്റെ സംസ്കൃതിയുടെ അവകാശികളാവുമോ നിങ്ങൾ? ഇവിടെ എത്ര വേദമുണ്ടെന്നറിയോ? ഇവിടുത്തെ ആചാരങ്ങളുടെ അടിസ്ഥാനം നിങ്ങൾക്കറിയോ? ഇതൊന്നും അറിയാതെ ഒരു വലിയ കുങ്കുമപ്പൊട്ടും തൊട്ടുകൊണ്ട് ഒരു വലിയ കൊടിയും കാവി നിറത്തിലുള്ളത് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ ഭാരതീയ സംസ്കൃതിയുടെ അവകാശികളാവില്ല മക്കള് എന്ന് പറയണം എന്ന് തോന്നാറുണ്ട്. നിങ്ങൾക്കും ദിശാബോധം തെറ്റിയിട്ടുണ്ട്. പക്ഷേ മാറാൻ സാധിക്കും. പി ഗോവിന്ദപ്പിള്ള അമ്പലത്തിൽ പോയ മാതിരി ഇനി അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് പോകും. വി എസ് അച്യുതാനന്ദനും പോകും, പിണറായി വിജയനും പോകും. ഒരു വീഴ്ച അവർ മോളിൽ നിന്ന് വീഴുമ്പോൾ ആ വീഴ്ച മാതാമൃതാനന്ദമയുടെ മടിയിലേക്കായിരിക്കും, അല്ലെങ്കിൽ സത്യസായിബാബയുടെ മടിയിലേക്കായിരിക്കും. പിന്നെ എഴുന്നേക്കില്ല. ഫിലിപ്പൻ പ്രസാദിനെ പോലെ പിന്നെ എഴുന്നേക്കില്ല അവര്. എഴുന്നേക്കാൻ സാധ്യമല്ല. പക്ഷേ നിങ്ങളും മാറുക. ദിശാബോധം കൃത്യമായിട്ട് ഭാരതത്തിലുണ്ട്. ദിശാബോധമില്ലാത്ത ഒന്നും ഭാരതത്തിൽ വളർന്നിട്ടില്ല, വളരുകയുമില്ല, വളർത്തുകയുമില്ല. ഉറപ്പാത്. അപ്പൊ സമൂഹത്തിന് ഭാരതത്തിൽ ദിശാബോധം തെറ്റി. ആ ചാപ്റ്റർ ക്ലോസ്ഡ്. നാലാമത്തെ ചാപ്റ്റർ, രാഷ്ട്രത്തിന് ദിശാബോധം തെറ്റിയിട്ടുണ്ട്. നമ്മളെ മൊത്തം മലയാളികളും കർണാടകത്തുകാരും തമിഴരുമാക്കിയിട്ട് നമ്മളെ വേർതിരിച്ചു. ഓരോ സംസ്ഥാനത്തിനും വേറെ വേറെ ദിശാബോധം കൊടുത്തു. ഒരു പ്രധാനമന്ത്രി പ്രധാന ലക്ഷ്യം മകളെ, മകനെ, മകന്റെ ഭാര്യയെ, അടുത്ത തലമുറയെ പ്രധാനമന്ത്രിയാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഒരു രാഷ്ട്രത്തെ എത്തിച്ചു. 100 കോടി ജനതയെ ഒരു കുടുംബാംഗങ്ങൾ മാത്രം ഭരിക്കണമെന്ന തെറ്റിദ്ധാരണ ഉണ്ടായി. അത് തെറ്റാണ്. അത് നമുക്ക് ദിശാബോധം തെറ്റി. അതിന്റെ തനിയാവർത്തനം മാളയിലും നടക്കുന്നുണ്ട്. ഞാൻ, എന്റെ മകൻ, എന്റെ മകള്, പറ്റുമെങ്കിൽ എന്തേ കാരണം ഒരു കുടുംബമേ ഉള്ളൂ 3.1 കോടി ജനതയെ ഭരിക്കാൻ. അപ്പോൾ എല്ലാ വ്യക്തികൾക്കും അവരുടെ സ്വാർത്ഥ ലക്ഷ്യം ദേശീയതയെ മാറ്റി കുടുംബത്തിൻ്റെതായ ആധിപത്യത്തിന്. എന്തുകൊണ്ടാണ് ഖാലിസ്ഥാൻ മൂവ്മെന്റ് ഉണ്ടായത്, രാഷ്ട്രത്തിന് അപച്യുതി ഉണ്ടായത്, പാസ്പോർട്ട് വരെ അവരടിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു? പഞ്ചാബികളെ, പരിധിക്കപ്പുറം നിങ്ങള് സൂപ്പർ ഭാരതീയരാണ് എന്നറിയിച്ചൊരു പോളിസി ഉണ്ടാക്കി. അന്ന് തുടങ്ങി പഞ്ചാബിലെ പ്രശ്നം, കാശ്മീരിലെ പ്രശ്നം. അപ്പുറത്തുള്ള പാകിസ്ഥാൻ ഒക്കിപ്പായിഡ് കാശ്മീരുണ്ട്. അന്ന് നെഹ്റുവിനോടും അപ്പുറത്തുള്ളവരോടും പറഞ്ഞതാ, അതും കൂടി അകത്തേക്ക് എടുത്താൽ പ്രശ്നം ഉണ്ടാവില്ല. ഒന്ന് കൈനീട്ടി ആന തുമ്പിക്കൈ കൊണ്ട് ഒരു ഓലമടൽ വലിക്കുന്ന മാതിരി അകത്തേക്ക് എടുക്കാമായിരുന്നു. ആരാധ്യനായ നെഹ്റു പറഞ്ഞു, നോ, വി വിൽ നോട്ട് ഡു ഇറ്റ്. ഇന്നും ഒരു ക്യാൻസർ മാതിരി ആ പ്രദേശം നമുക്ക് തലവേദനയായിട്ടിരിക്കുന്നുണ്ട്. സർദാർ പട്ടേൽ എന്നൊരു മനുഷ്യനുണ്ടായിരുന്നത് കൊണ്ട് ഹൈദരാബാദ് എന്ന പാകിസ്ഥാന്റെ അംശം ഇന്ത്യക്കകത്ത് വന്നില്ല. അവിടെ ദിശാബോധമുള്ള വേറൊരുവൻ ഉണ്ടായിരുന്നു. മറ്റു പല സ്ഥലങ്ങളിലും രാഷ്ട്രീയക്കാര് രാഷ്ട്രത്തെ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ബലി കൊടുത്തു. ആന്റി ഹിന്ദി അജിറ്റേഷൻ കരുണാനിധി നടത്തിയപ്പോൾ ഈ രാഷ്ട്രത്തിന്റെ ഏക ഭാഷയ്ക്കെതിരെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി കരുണാനിധി നടത്തി. ഈശ്വരാനുഗ്രഹം കൊണ്ട് അവിടെ ഒരു അമ്മച്ചി ഇപ്പൊ ഭരിക്കുന്നുണ്ട്. കുറച്ച് ചങ്കൂറ്റമുള്ള അമ്മച്ചി ഇതിനെ പിടിച്ചകത്താക്കി. ഇപ്പൊ മകനും മകളും സർവ്വതും അകത്താണ്, പിഴിച്ചിലും അകത്ത് തന്നെയാണ്. എന്തായാലും ആദ്യം കുറച്ച് കുഴപ്പം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അമ്മച്ചിക്ക് കുറച്ച് ഗച്ചുണ്ട്. ഏതായാലും ഇങ്ങനെ ഈ രാഷ്ട്രത്തിനെതിരെ ഒത്തിരി ഒത്തിരി അധികം പ്രശ്നങ്ങള് നമ്മളുടെ രാഷ്ട്രീയക്കാര് സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. എ കെ ആന്റണി എന്ന മുഖ്യമന്ത്രി ജസ്റ്റ് ന്യൂനപക്ഷങ്ങൾ പരിധിക്കപ്പുറം സമ്മർദ്ദതന്ത്രം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കെ മുരളീദാസ് കരംചന്ദ് ഗാന്ധി, നിങ്ങൾക്കറിയാലോ കരുണാകരന്റെ മകൻ, ഈ കരംചന്ദ് ഗാന്ധിയും ഈ കരുണാകരനും മലപ്പുറത്ത് അവിടെ
അടുത്ത വാക്ക് പറയണ മോശല്ലേ, അവിടെ ഇരിക്കുകയായിരുന്നു. അവിടെ ഇരുന്ന മുസ്ലിം ലീഗിനെ സർവതും കൊടുത്തൊന്ന് വളയ്ക്കാൻ വേണ്ടി ഈ മൂന്ന് പേര് ചിന്തിച്ചിട്ടുണ്ടോ? ഈ രാഷ്ട്രത്തില് ഒരു സത്യം പറഞ്ഞ ഒരു മുഖ്യമന്ത്രി അയാളെ കൊണ്ട് മൂക്കുകൊണ്ട് ക്ഷാവരപ്പിച്ച് നിങ്ങൾ ഈ വർഗീയതയെ ലാളിച്ച് ഈ രാഷ്ട്രത്തെ എവിടെ കൊണ്ടെത്തിക്കും? വർഗീയതക്കെതിരെ ജീവിച്ച സംസാരിക്കുമ്പോൾ മാത്രം വിക്കുള്ള ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രിയാണ് നമ്മുടെ മലപ്പുറം ജില്ല കൊടുത്തത്. ഇന്ന് അവിടെ 17% ഹിന്ദുക്കള്, 83% മുസ്ലിങ്ങള്. ഏത് ഹിന്ദു ഒരു ലാൻഡ് വിറ്റാലും മുസ്ലിങ്ങൾ വാങ്ങിക്കും, എത്ര ലക്ഷം കൊടുത്താലും വാങ്ങിക്കും. ഒരു മലപ്പുറം ജില്ല ഒരു ഉജ്ജ്വലമായ കാശ്മീരായി മാറുകയാണ്. ആര് കാരണം? ഈ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് തുടങ്ങി വെച്ച, ഉദ്ഘാടനം ചെയ്തു വെച്ച, രാഷ്ട്രീയ സ്വാധീനം നേടാൻ വേണ്ടി ചെയ്തു വെച്ച കർത്തവ്യം കർമ്മം ഒന്ന് ആലോചിച്ചു നോക്കുക. രാഷ്ട്രത്തിന് ദിശാബോധം മാറിയില്ലേ? നാഗാലാൻഡ് കാരോട് പറഞ്ഞു നിങ്ങളുടെ സംസ്കാരം വേറെയാണെന്ന്. അതുകൊണ്ട് അവരിപ്പോൾ പറയുന്നു, വി ആർ നോട്ട് ഇന്ത്യൻസ്, വി ആർ ഗോയിങ് ടു ഇന്ത്യ എന്നവർ പറയാൻ കാരണം നിങ്ങൾ ഇന്ത്യക്കാരല്ലെന്ന് അവരെ ബോധ്യപ്പെടുത്തി. തമിഴ്നാട് വെള്ളത്തിനു വേണ്ടി കരയുമ്പോൾ കർണാടക കാവേരി വെള്ളം കൊടുക്കില്ല. ഈ കർണാടകക്കാരും തമിഴ്നാടുകാരും ഭാരതീയരാണ് എന്ന ബോധമുണ്ടാക്കിയിരുന്നു എങ്കിൽ ഒരു നദിയിലെ ജലം ഒരുമിച്ച് ഷെയർ ചെയ്യുമായിരുന്നില്ലേ? ഒറ്റ രാഷ്ട്രത്തിലെ രണ്ട് സംസ്ഥാനത്തിലെ രണ്ടു തരം ജനത രണ്ടു തരം വികാരങ്ങൾക്കും ദുഃഖങ്ങൾക്കും അടിമപ്പെടണോ? ഒന്ന് മാറ്റാമായിരുന്നില്ലേ? നമ്മളത് ചെയ്തിട്ടില്ല. ഏതെങ്കിലും സദസ്സിനോട് പറയണ്ടേ ഈ എയർ കണ്ടീഷൻ ഉള്ള ഈ മുറിക്കകത്ത് വിവരിച്ച് വിസ്തരിച്ച് വിശകലനം ചെയ്ത് കേട്ടു മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സദസ്സിനോട് മാത്രമേ ഇത് പറയാൻ സാധിക്കുകയുള്ളൂ. പച്ച പരമാർത്ഥമുള്ള സത്യമാണിത്. വിട്ടുപോയിട്ടുള്ളതേ ഉള്ളൂ, ചേർക്കാത്തതായിട്ട് അല്ലെങ്കിൽ തെറ്റിയതായിട്ട് ഇതിനകത്തില്ല. ഭാരതത്തെ മൊത്തം ഒന്ന് വിശകലനം ചെയ്യുക. ഓരോന്നും ഏതെങ്കിലും ഒരു മന്ത്രിയോ ആരെങ്കിലും അവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്തതായിരിക്കും. ഈ നാടിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഭാരതത്തിന്റെ രാഷ്ട്രത്തിന് ദിശാബോധം തെറ്റിയിട്ടുണ്ട്. തിരുത്താൻ എത്ര കാലമെടുക്കുമെന്ന് അറിഞ്ഞുകൂടാ. കാരണം ഒരു അസാധാരണമായ ചെറിയ വാർത്ത മിനിഞ്ഞാന്ന് അമേരിക്കയിൽ നിന്നൊരു സുഹൃത്ത് വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ മകൻ എന്തു ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പൈലറ്റായിട്ട് ട്രെയിൻ ചെയ്യായിരുന്നു. അപ്പോ ട്രെയിനിങ് കഴിഞ്ഞില്ലേ? കഴിഞ്ഞില്ല. അതിനു മുമ്പാ മനസ്സിലായത്, അമേരിക്കയിലെ ഒറ്റ വിമാനവും ഒരു മുസ്ലിമിനെ കൊണ്ടും ഒരു ഹിന്ദുവിനെ കൊണ്ടും പറപ്പിക്കണ്ട എന്ന് അമേരിക്ക ഒറ്റ ഡിസിഷൻ എടുത്തു കഴിഞ്ഞ ആഴ്ചയില്. അമേരിക്കക്കാരല്ലാത്ത മറ്റൊരു വ്യക്തിയെയും വിമാനം പറപ്പിക്കാൻ അനുവദിക്കണ്ട. കാരണം ടെററിസം ഇസ്ലാമിക സൈഡിൽ നിന്ന് പരിധിക്കപ്പുറം വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇന്നലത്തെയോ ഇന്നത്തെയോ മാതൃഭൂമിയോ മനോരമയോ വായിച്ചാൽ നിങ്ങൾക്കറിയാം, ഇറാഖിൽ നിന്ന് UNO സൈന്യം പിൻവാങ്ങുകയാണ്. അതിനകത്ത് എന്താ ചെയ്യേണ്ടത് എന്നറിഞ്ഞുകൂടാ. അപ്പോൾ നേരത്തെ ബിൻ ലാദന് കൊടിയുയർത്തിയവർ കേരളത്തിലുണ്ട്, അതുപോലെ സദ്ദാം ഹുസൈന് കൊടിയുയർത്തിയവരുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പക്ഷക്കാരുമുണ്ട്. ചിന്തിച്ചോ ചിന്തിക്കാതെയോ ഈ ഭാരതത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പൂന്തോട്ടത്തിൽ എത്രത്തോളം വിഷവിത്തുക്കൾ വിതച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ. അത് വിടർന്ന് പുഷ്പങ്ങളായി സുഗന്ധത്തിനു പകരം വിഷം പുറത്തു വിടുമ്പോൾ നമ്മളുടെ മന്ത്രിമാരെയെല്ലാം ചാവാൻ കിടക്കുകയാണെങ്കിൽ ചെവിയിലെങ്കിലും ചെന്ന് പറയണം, നിങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ദിശാബോധമില്ലായ്മയുടെ പരിണത ഫലം 102 കോടി ജനത അനുഭവിക്കുകയാണ് എന്ന്. അന്ന് അവരോട് സാധിക്കുമെങ്കിൽ അവരെ ഒന്ന് ഇൻസൾട്ട് ചെയ്യണം. അവസാനത്തെ ശ്വാസം അവർ വലിക്കുന്നതിന് മുമ്പ് ഇവരെല്ലാം അത് ചെയ്തിട്ടുണ്ട്. ബാലകൃഷ്ണപിള്ള കൊട്ടാരക്കരയിൽ നിന്ന് വന്ന് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ NDFന്റെ ജാഥയിൽ പറഞ്ഞ വികാരോജ്വലമായ ഒരു നികൃഷ്ട പ്രസംഗം അദ്ദേഹത്തിന് ചെയ്യാൻ കാരണം ഈ മുസ്ലിങ്ങളുടെ കയ്യടി വാങ്ങിക്കാനാണ്. ഇതുമാതിരി എല്ലാവരും ചെയ്യുന്നുണ്ട്, ഏത് പക്ഷക്കാരാണെങ്കിലും. പക്ഷേ ഒന്നോർക്കുക, ഈ അച്യുതാനന്ദനും ഈ കരുണാകരനും അതുപോലെയുള്ള നേതാക്കളും എല്ലാം ഓർക്കുക, നിങ്ങളുടെ പുറകില് അണിനിരന്നിരിക്കുന്ന, നിങ്ങളുടെ കൊടി പിടിക്കുന്നതില് 92% ജനത ഹിന്ദുക്കളാണ്. മുസ്ലിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ വന്നിട്ടില്ല, ക്രിസ്ത്യാനികൾ നിങ്ങളുടെ കൂട്ടത്തിൽ വന്നിട്ടില്ല, എന്നിട്ടും നിങ്ങൾ അവഹേളിക്കുന്നത് അതേ ഹിന്ദുക്കളെയാണ് എന്നൊന്ന് ഓർമ്മിപ്പിക്കണം. ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ദിശാബോധം തെറ്റിയതുപോലെ, അല്ലെങ്കിൽ അവരുടെ ദിശാബോധം തെറ്റിച്ചതുപോലെ ഹിന്ദുക്കൾക്കും തെറ്റിയിട്ടുണ്ട്. അവനവന്റെ പൈതൃകം എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇതൊന്ന് നോക്കാൻ അവർക്ക് ആർക്കും നേരമില്ല. ഒന്ന് ചിന്തിക്കണം, പഠിക്കണം, തിരിഞ്ഞു നോക്കണം. എല്ലാവരോടും പറയാനുള്ളത് ആഹ്വാനം ചെയ്യാനല്ല, അഭ്യർത്ഥിക്കാനുള്ളത്, നമുക്ക് ദിശാബോധം തെറ്റിയത് വ്യക്തിയധിഷ്ഠിതമായ ജീവിതത്തില് അഹിംസ, സത്യം, ആസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, ശൗചം, സന്തോഷം, തപഃ, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം, ഇത് മാറ്റിയപ്പോൾ വ്യക്തിയധിഷ്ഠിത ജീവിതത്തിൽ ദിശാബോധം മാറി. കുടുംബ ജീവിതത്തില് മാതൃധർമ്മം, പിതൃധർമ്മം, പത്നീധർമ്മം, ഭർതൃധർമ്മം, പുത്രധർമ്മം, പുത്രീധർമ്മം നമുക്ക് വ്യാഖ്യാനിച്ചു തന്നില്ല. നമ്മളുടെ ദിശാബോധം മാറി, സാമൂഹിക ദിശാബോധം മാറി. ന്യൂനപക്ഷത്തിന്റെ പേരില് ക്രിസ്ത്യാനി, മുസ്ലിം, ഭൂരിപക്ഷത്തിന്റെ അവകാശികൾ എന്ന് ധരിക്കുന്നവർക്ക് അബ്സൊല്യൂട്ട് ഇഗ്നോറൻസ് ഓഫ് ദെയർ ഹെറിറ്റേജ്. അതുപോലെ യുക്തിവാദികള്, അതുപോലെ പുരോഗമനവാദികള്, അതുപോലെ ഇവിടത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കള് കാണിച്ചു കൂട്ടിയിരിക്കുന്നതില് സാമൂഹിക ജീവിതത്തില് ദിശാബോധം നമുക്ക് തെറ്റിയിട്ടുണ്ട്. രാഷ്ട്ര ജീവിതത്തില് നമ്മൾ അനുഭവിച്ചതിന്റെ പരിണത ഫലം ഇപ്പോഴും നാം അയവിറക്കിക്കൊണ്ടിരിക്കുന്നു. നാഗാലാൻഡും അതുപോലെ ബംഗ്ലാദേശിന് ചുറ്റുമുള്ള രാഷ്ട്രവും ഖാലിസ്ഥാനും കാശ്മീരും ആന്റി ഹിന്ദി അജിറ്റേഷനും അതുപോലെ കാവേരി ജലതർക്കവും പരസ്പരമുള്ള വാശിയും വൈരാഗ്യവും കാലുവാരലും അതുപോലെ നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായവും ഈ കഴിഞ്ഞ മാസത്തില് കർണാടക ഗവൺമെന്റ് 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും വേണ്ടി ഉണ്ടാക്കിയ ടെക്സ്റ്റ് പുസ്തകത്തില് ധീര ദേശാഭിമാനികളായിട്ടാണ് ഗസ്നിയെയും ഗോറിയെയും തൈമൂറിനെയും ഖിൽജിയെയും എല്ലാം വിവരിച്ചിരിക്കുന്നത്. തൊഴുതുകൊണ്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കാറുണ്ട്, ഇതെഴുതിയവന്റെ 7 തലമുറ വെള്ളം കിട്ടാതെ പോകണമേ ഈശ്വര എന്ന്. കാരണം അത്രയും നികൃഷ്ടമായിട്ട് ഈ രാഷ്ട്രത്തെ ചവച്ചരച്ച് തുപ്പിയവരെ വീര ദേശാഭിമാനികളാക്കി മാറ്റിയിട്ടുണ്ട്. പാലക്കാട് ആ കൊട്ടാരത്തിൽ നിന്ന് ഏത് ദിവസം എപ്പോഴെല്ലാമാണോ ടിപ്പു സുൽത്താൻ ദേശങ്ങളെ കീഴടക്കാൻ ഇറങ്ങിയത്, അപ്പോഴെല്ലാം വേദം പഠിച്ച ഒരു വ്യക്തിയെ ആ കോട്ടയുടെ മുമ്പില് തലയറുത്ത് ബലി കൊടുത്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ആ ടിപ്പു സുൽത്താൻ ധീര ദേശാഭിമാനിയായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. മക്കളെ, നമ്മൾ നമ്മളുടെ പൈതൃകം മറന്നിട്ടുണ്ട്, സത്യം പഠിച്ചിട്ടില്ല. അറിയണം, വികാരോജ്വലരാകാൻ അല്ല, വിചാരോജ്വലരാകാൻ ദിശാബോധം തെറ്റിയിട്ടുള്ളത് തിരുത്തണം. സാധിക്കും. 2007 ആഗസ്റ്റ് 15 ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ ഷഷ്ട്യബ്ദ പൂർത്തി ആഘോഷിക്കുകയാണ്. 2007 ആഗസ്റ്റ് 15 ഈ ഭാരതം അതിന്റെ ഷഷ്ട്യബ്ദ പൂർത്തി ആഘോഷിക്കുമ്പോൾ ഈ രാഷ്ട്രത്തിന്റെ പൈതൃകം എന്താണ് എന്ന് നിങ്ങളൊന്ന് പഠിക്കണം, പഠിപ്പിക്കണം, പ്രചരിപ്പിക്കണം. ചത്തുപോയാൽ സാരോ ഇല്ലെന്ന് വിചാരിച്ചേക്കണം, അതിനിടയ്ക്ക് ഒരു കുഴപ്പവും വരാനില്ല. ഈ രാഷ്ട്രത്തെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ലോകത്തിലെ 239 ഭാരതത്തിലേക്ക് നോക്കുന്നു, ഭാരതത്തിന്റെ പൈതൃകത്തിലേക്ക് നോക്കുന്നു. ഭഗവത്ഗീത ലോകം അംഗീകരിച്ചിരിക്കുന്നു. യോഗ വാസിഷ്ടം മാനേജ്മെന്റിന്റെ പുസ്തകങ്ങളായി മാറിയിരിക്കുന്നു. ഓട്ടോ സജഷൻ ലോകം സ്വീകരിച്ചിരിക്കുന്നു. യോഗ ചര്യ ആധുനിക ചികിത്സാ സമ്പ്രദായമായി മാറിയിരിക്കുന്നു. മാതാ അമൃതാനന്ദമയി UNO ഇന്റർനാഷണൽ റിലീജിയസ് കോൺഫറൻസിൽ ഇൻവോക്കേഷൻ അഡ്രസ് കൊടുക്കാൻ, അവരെ വിളിക്കാൻ പാകത്തിന് ഭാരതീയ ശബ്ദം ലോകത്തിൽ കേൾക്കാം. സായിബാബയുടെ ചൈതന്യം ലോകമെമ്പാടും പരക്കുന്നു. ഒരു പ്രോവിൻസ് അമേരിക്കയിലെ ഒരു സ്റ്റേറ്റ് ഒരു ദിവസം ഹോളിഡേ കൊടുത്തു. കഴിഞ്ഞ ആഴ്ചയില് ശ്രീ ശ്രീ രവിശങ്കർ അവിടെ വരുന്നു എന്ന് പറഞ്ഞ് ഗുരുജീസ് ഡേ എന്ന് ഡിക്ലെയർ ചെയ്ത് ഒരു സ്റ്റേറ്റില്
ഹോളിഡേ കൊടുത്തു എങ്കിൽ ഭാരതീയ സന്ദേശം ലോകത്തിലെത്തുന്നു. ആയിരക്കണക്കിന് പേറ്റന്റുകൾ ഭാരതീയ അറിവുകൾ ഉപയോഗിച്ച് ലോക ജനത എടുക്കുമ്പോൾ ഈ പരമപവിത്രമായ പൈതൃകത്തിന്റെ അവകാശികളായ നാം ഒന്നോർക്കണം, ഈ രാഷ്ട്രം തളരരുത്. 13.5 നൂറ്റാണ്ട് കരഞ്ഞ ഒരു രാഷ്ട്രമാണിത്, ഇനി കരയിപ്പിക്കരുത്. ദിശാബോധം തിരിച്ചു കൊണ്ടുവരാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഒറ്റ വരിയേ ഉള്ളൂ. ജനനീ ജന്മഭൂമിശ്ച സ്വർഗാതപി ഗരീയസി, ജനനീ ജന്മഭൂമിശ്ച സ്വർഗാതപി ഗരീയസി. എപ്പോഴും ഓർക്കുക, ഏത് സമയത്തും പറയുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. ഈ രാഷ്ട്രം തിരിച്ചു വരാതിരിക്കില്ല. ഈ രാഷ്ട്രത്തിന് അത്രയും ചൈതന്യമുണ്ട്, എല്ലാവരെയും മാറ്റാൻ സാധിക്കും. ആരാധ്യനായ നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ, ആരെയും അടിച്ചു പുറത്താക്കരുത്, എല്ലാവരെയും അടിച്ചകത്താക്കുക, എല്ലാവരെയും അടിച്ചകത്താക്കുക. അത് നമുക്ക് സാധിക്കും, ഭാരതീയർക്കേ സാധിക്കുകയുള്ളൂ. ഒരു യേശുക്രിസ്തുവിനെയും ഒരു മുഹമ്മദ് നബിയെയും ഒന്നും സ്വീകരിക്കാൻ നമുക്ക് വിഷമമൊന്നുമില്ല. 33 കോടി ഈശ്വരന്മാരുടെ കൂട്ടത്തിൽ ഒരു യേശുക്രിസ്തുവിനെയും കൂടി അകത്തിടാൻ ഇത്ര വലിയ വിഷമമുണ്ടോ? 33 കോടി എന്റെ ഒന്ന്, ഒരു മുഹമ്മദ് നബിയെ കൂടി കൂട്ടിയാൽ 33 കോടി എന്റെ രണ്ട്. പട്ടിയെയും പൂച്ചയെയും പന്നീനെയും എരുമയെയും പോത്തിനെയും പൂജിച്ച നമുക്ക് ഒരു യേശുദേവനെ സ്വീകരിക്കാനും വിഷമമില്ല. അതുകൊണ്ട് അത് മുഴുവനും അകത്തിടുക, അവരോടും പറയുക യേശുക്രിസ്തുവിനെ ഞങ്ങൾ സ്വീകരിക്കാം, മറിച്ച് കൃഷ്ണനെയും അതുപോലെ ശ്രീരാമനെയും നിങ്ങളും സ്വീകരിക്കണം, സ്വീകരിച്ചില്ലെങ്കിൽ സ്വീകരിപ്പിക്കും എന്നുകൂടി പറയണം. അതൊന്നും യാതൊരു കാരണവശാലും മുട്ടുമടക്കില്ല. ഈ ദിശാബോധം കൃത്യമായി വന്നാൽ ഇവരത് സ്വീകരിക്കാതിരിക്കില്ല. ഇവരെ കൊണ്ട് സ്വീകരിപ്പിക്കാൻ ഏറ്റവും എളുപ്പ വഴി അവനവൻ ആദ്യം അറിയുക ഈ പൈതൃകം എന്താണെന്ന്, എന്നിട്ട് അറിയിക്കുക, എന്നിട്ട് ഒന്നുകൂടി ഓർക്കുക, റോഡ് സൈഡിൽ കൂട്ടിയിട്ടിരിക്കുന്ന കരിങ്കൽ ചല്ലി ടാറിടാൻ വേണ്ടി മാത്രമുള്ളതല്ല, മറ്റ് ചില ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം എന്ന് ഒന്ന് ഓർക്കുക. ജീവിതത്തില് എവിടെയെല്ലാമാണോ ശക്തി ഉപയോഗിക്കേണ്ടത്, ഭാരതത്തില് അത് ഉപയോഗിക്കാൻ ശ്രീകൃഷ്ണൻ ഉൾപ്പെടെയുള്ള അവതാരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഭീഷ്മാചാര്യർ കൗരവരുടെ പക്ഷത്ത്, ദ്രോണാചാര്യർ കൗരവരുടെ പക്ഷത്ത്, 80% രാജാക്കന്മാര് കൗരവരുടെ പക്ഷത്ത്, പാണ്ഡവ പക്ഷത്ത്, പാണ്ഡവരും കുറച്ചു പേരും ആയുധം ഇല്ലാത്ത ശ്രീകൃഷ്ണനും ശ്രീകൃഷ്ണന്റെ സൈന്യം പോലും കൗരവരുടെ പക്ഷത്ത്. എന്നിട്ടും ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. ഈ ധർമ്മ സംരക്ഷണത്തിന് യുദ്ധം ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് അർജുന നീ എഴുന്നേറ്റാലും എഴുന്നേൽക്കണം, എഴുന്നേറ്റേ മതിയാകൂ. ഒരു ഭാരതം, വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതുപോലെ, ഇഫ് ക്രിസ്ത്യാനിറ്റി വാനിഷസ് ഫ്രം ഇന്ത്യ നത്തിങ് വിൽ ഹാപ്പൻ, ഇസ്ലാം വാനിഷസ് ഫ്രം ഇന്ത്യ നത്തിങ് വിൽ ഹാപ്പൻ, ഹിന്ദു ധർമ്മ വാനിഷസ് ഫ്രം ഇന്ത്യ, ഇന്ത്യ വിൽ ബിക്കം ദ ഗ്രേവ്യാർഡ് ഓഫ് ദ വേൾഡ്. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതുപോലെ, ഇഫ് ക്രിസ്ത്യാനിറ്റി വാനിഷസ് ഫ്രം ഇന്ത്യ നത്തിങ് വിൽ ഹാപ്പൻ, ഇസ്ലാം വാനിഷസ് ഫ്രം ഇന്ത്യ നത്തിങ് വിൽ ഹാപ്പൻ, ഹിന്ദു ധർമ്മ വാനിഷസ് ഫ്രം ഇന്ത്യ, ഇന്ത്യ വിൽ ബിക്കം ദ ഗ്രേവ്യാർഡ് ഓഫ് ദ വേൾഡ്. ലോകത്തിന്റെ ശ്മശാന ഭൂമിയായി മാറും ഭാരതം. അതിനനുവദിക്കരുത്. ഞാനും നിങ്ങളും നമ്മളും അടുത്ത ദിവസങ്ങളില്, ഇനിയുള്ള ദിവസങ്ങളില്, ഈ രാഷ്ട്രത്തിന്റെ ചൈതന്യത്തില് ഇവരിട്ട പേര്, ആരാധ്യനായ കൃഷ്ണൻകുട്ടി സാർ ഇട്ട പേര്, ഇതിന്റെ പ്രസിഡന്റ് അദ്ദേഹം, അദ്ദേഹം ഇട്ട പേരാണ് ദിശാബോധം നഷ്ടപ്പെട്ട ഭാരതീയൻ. ദിശാബോധം നഷ്ടപ്പെട്ടത് എവിടെയാണെന്ന് മനസ്സിലായി, ഇനി എളുപ്പത്തിൽ തിരുത്താം. ഇന്ന് ശ്രമിച്ചാൽ അടുത്ത മാസം ഈ ദിവസത്തിനകം എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ ബന്ധുക്കളെയും എന്റെ കൂട്ടുകാരെയും മാറ്റാൻ സാധിക്കും. കാരണം ശാശ്വത സത്യമാണ് ഭാരതീയ പൈതൃകം. ശാശ്വത സത്യങ്ങളെ ഭാരതത്തിൽ പറഞ്ഞിട്ടുള്ളൂ. തെറ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിഷമവുമില്ലാതെ തിരുത്തുക, നന്മകള് സ്വീകരിക്കുക, കൂടുതൽ നല്ലതുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക എല്ലാവരുമായിട്ട്. ഈ രാഷ്ട്രത്തെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും, സാധിക്കണം. നിമിഷം ജ്വലിതം ശ്രേയം നതു ധീമയിതം ചിരം. ഒരു നിമിഷമേ ജീവിച്ചിരിക്കുന്നുള്ളൂ എങ്കിൽ ജ്വലിച്ചുകൊണ്ട് ജീവിക്കാം, ഒരു വിഷമവുമില്ല. ഈ രാഷ്ട്രത്തില് കന്യാകുമാരി മുതൽക്ക് കാശ്മീർ വരെ എത്ര ലക്ഷം സ്ട്രീറ്റ് ലൈറ്റാ ഉള്ളത്, വഴിവിളക്കുകളാണ് ഉള്ളത്. ഒരു വഴിവിളക്കും ഭാരതം മൊത്തത്തിൽ പ്രകാശം കൊടുക്കാം എന്ന് വിചാരിക്കാറില്ല.
ആ വഴിവിളക്കിന്റെ ചുവട്ടിൽ വരുന്നവർക്ക് പ്രകാശം കൊടുക്കാൻ ഓരോ വഴിവിളക്കിനും പ്രതിബദ്ധതയുണ്ട്. ധാർമ്മികമായിട്ട് ആ വിളക്കിന് അതിന്റെ ചുവട്ടിൽ വരുന്നവർക്ക് വിളക്ക് പ്രകാശം കൊടുക്കാൻ സാധിക്കണം. നമ്മളുടെ അടുത്ത് വരുന്നവർക്ക് നമ്മള് ഒരു വഴിവിളക്കാണെന്ന് വിചാരിക്കുക, ഫ്യൂസ് ആകുന്നത് വരെ നമുക്ക് നമ്മളുടെ അടുത്ത് വരുന്നവർക്ക് പ്രകാശം കൊടുക്കാൻ സാധിക്കണം. അപ്രകാരം സാധിക്കട്ടെ. വളരെ വളരെ സന്തോഷമുള്ള ഒരനുഭവമാണ് എന്റെ ആറാമത്തെയോ ഏഴാമത്തെയോ പ്രഭാഷണത്തിൽ ഇവിടെ ഇവിടെ കയറുമ്പോൾ ഒത്തിരി ഭയത്തോടു കൂടിയാണ് ഞാൻ കയറിയിരുന്നത്. ആരെങ്കിലും ഇതിന്റെ വിരസത മുഖത്ത് കാണിക്കുമോ എന്ന് വിചാരിച്ചു. അത്ഭുതകരമായ ഈശ്വരാനുഗ്രഹം ഉണ്ടായത്. ഒരാളും വാച്ച് നോക്കിയില്ല, ഒരാളും കൂട്ടുവായ വിട്ടുമില്ല. എല്ലാവരും ഏതാണ്ട് ഒരേ വീക്ഷണത്തോടുകൂടി ഇങ്ങോട്ട് നോക്കിയപ്പോൾ ഈശ്വരനോട് നന്ദി പറയാ. ഈ ഹാളിന്റെ ഭരണാധികാരികളോട്, കരയോഗത്തിന്റെ ഭരണാധികാരികളോട് അവര് കാണിക്കുന്ന കുടുംബ അംഗ തുല്യമായ സ്നേഹാദരങ്ങൾക്ക് നന്ദി പറയുക എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റൊന്നും എനിക്ക് ചെയ്യാൻ സാധ്യമല്ല. ഒരു വാക്ക്, ഒരു വരി നിങ്ങളോട് പറയുന്നു. നമ്മളെല്ലാം ഭൂമിയിൽ വന്നത് കരഞ്ഞുകൊണ്ടാണ്. തിരിച്ചു പോകുമ്പോൾ ചിരിച്ചു കൊണ്ടുപോകണം, തിരിച്ചു പോകുമ്പോൾ ചിരിച്ചു കൊണ്ടുപോകണം. മകൻ മകള് നമ്മളുടെ ശരീരമെടുത്ത് വിറകിന്റെ മുകളിൽ വെച്ച് ഓം വായുരനിലം അമൃതമതേതം ഭസ്മാന്തം ശരീരം ഓം കൃത സ്മരോ കൃതോ സ്മര കൃതം സ്മര എന്ന് ഈശാവാസ്യ ഉപനിഷത്തിൽ പറഞ്ഞ മാതിരി പറഞ്ഞ് ആ വിറകിന്റെ ചുവട്ടില് തീ കൊളുത്തുന്ന ദിവസമുണ്ടാകും. എന്റെയും നിങ്ങളുടെയും ശരീരം വിറകിന്റെ മുകളിൽ വെച്ച് മകൻ തീ കൊളുത്തുന്ന ദിവസം നിങ്ങളുടെ മുഖത്ത് ചിരി ഉണ്ടാകണം. ഡെഡ് ബോഡി ആണെങ്കിൽ പോലും, കാരണം അത്രയും അധികം ഉത്തരവാദിത്വം നമ്മളുടെ മുമ്പിലുണ്ട്. സാധിക്കുന്നത്രയും ചെയ്യുക. ഈ രാഷ്ട്രത്തെ ഒന്ന് സേവിക്കുക. രാഷ്ട്രത്തെ മാത്രം മുമ്പിൽ വെക്കുക. പൈതൃകത്തെ മാത്രം ചിന്തിക്കുക. മറ്റു കർമ്മം ചെയ്യുന്നതിനിടയ്ക്ക് ഒരല്പസമയം നമ്മുടെ പ്രിയപ്പെട്ട മാതാവിന് ഈ രാഷ്ട്രത്തിന് വേണ്ടി മാറ്റിവെക്കുക. നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരില്ല, നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഉറപ്പാ, ആ മാതൃഭൂമിയുടെ അനുഗ്രഹം കിട്ടാതിരിക്കില്ല. അത് വാങ്ങിക്കാൻ കൈനീട്ടാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രാഷ്ട്രത്തെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു വലിയ ദൗത്യം. 10 ആറ്റം ബോംബ് ഒറ്റ കുഴിയിൽ പൊട്ടിച്ച ഒരു രാഷ്ട്രമാണ് ഭാരതം. അന്റാർട്ടിക്കയിലേക്ക് കപ്പൽ തരില്ലെന്ന് അമേരിക്ക പറഞ്ഞപ്പോൾ സ്വയം കപ്പൽ വാങ്ങിപ്പോയി വന്നവരാണ് ഭാരതീയര്. ഇവിടെ 2 പ്രാവശ്യം വൈറ്റ് റെവല്യൂഷനും ഗ്രീൻ റെവല്യൂഷനും ബ്ലൂ റെവല്യൂഷനും നടന്ന ലോകത്തിലെ ഒറ്റ രാഷ്ട്രമാണ് ഭാരതം. ഇന്നും ഭാരതത്തിനൊരു പ്രത്യേകതയുണ്ട്. ഹിന്ദു പ്രധാനമന്ത്രി, മുസ്ലിം പ്രസിഡന്റ്, ക്രിസ്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർ ലോകത്തിലെ ഒരു സ്ഥലത്തും ഇല്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. ഇത് ഈ രാഷ്ട്രത്തിന്റെ പ്രത്യേകതയാണ്. ഈ രാഷ്ട്രത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്, വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറമുള്ള പ്രത്യേകതകൾ. എന്റെ ഭാരതം എന്നൊരു കാസറ്റ് ഇറക്കിയിട്ടുണ്ട്, അതിന്റെ കോപ്പി അവിടെ ഇല്ല. 147 പോയിന്റ് ഒറ്റ അടിക്ക് പറഞ്ഞു തീർന്നിരിക്കുകയാണത്. അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഫീലിംഗ് ഉണ്ടാകും, വിശപ്പ് എത്രയുണ്ടെങ്കിലും. ആ രാഷ്ട്രത്തിനൊരു പ്രത്യേകതയുണ്ട്, അത് നമുക്ക് ചിരിച്ചുകൊണ്ട് ആ അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് വിനയപുരസരം തൊഴുതുകൊണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞതിന് നന്ദി പറയുന്നു. വിനയത്തോടുകൂടി നമസ്കാരം അർപ്പിക്കുന്നു. വിനീത പ്രണാമം എല്ലാവർക്കും.